പോലെ കാത്തുവന്നേലവയെ കെട്ടുക, ഹൃദയത്തിന്റെ പലകയിൽ എഴുതുക, ജ്ഞാനത്തോടങ്ങി എന്റെ സഹോദരി എന്ന് പറയുക, വിവേകത്തിന് സഖി എന്ന് പേർ വിളിക്കുക. അവ നിന്നെ പരസ്ത്രീയുടെ കയ്യിൽ നിന്നും ചക്രവാക്ക് പറയുന്ന അന്യ സ്ത്രീയുടെ വശത്തു നിന്നും കാക്കും. ഞാൻ എന്റെ വീട്ടിന്റെ കിളിവാതുക്കൽ അഴിക്കിടയിൽ കൂടി നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഓഷന്മാരുടെ ഇടയിൽ ഒരുത്തനെ കണ്ടു. യൗവനക്കാരുടെ കൂട്ടത്തിൽ ബുദ്ധിഹീനയായ ഒരു യുവാവിനെ കണ്ടറിഞ്ഞു. അവൻ വൈകുന്നേരം സന്ധ്യാസമയത്ത് ഇരുട്ടും അന്ധകാരവുമുള്ള ഒരു രാത്രിയിൽ അവളുടെ വീടിന്റെ കോടിനരികെ വീതിയിൽ കൂടി കടന്നു അവളുടെ വീട്ടിലേക്ക് വഴിയെ നടന്നു ചെല്ലുന്നു. പെട്ടെന്ന് ഇതാ വേശ്യാവസ്ഥം ധരിച്ചും ഹൃദയത്തിൽ ഉപായം പൂണ്ടുമുള്ള ഒരു സ്ത്രീ അവനെ എതിരേറ്റു വരുന്നു. അവൾ മോഹപരവശയും തനിക്ക് ഇഷ്ടക്കരുതിയും ആകുന്നു. അവളുടെ കാൽ വീട്ടിൽ അടങ്ങിയിരിക്കയില്ല. ഇപ്പോൾ അവളെ വീതിയിലും പിന്നെ വിശാലസ്ഥലത്തും കാണാം. ഓരോ കോണിലും അവൾ പതിയിരിക്കുന്നു. അവൾ അവനെ പിടിച്ചു ചുംബിച്ചു ലജ്ജ കൂടാതെ അവനോട് പറയുന്നു, എനിക്ക് സമാധാനയാഗങ്ങൾ ഉണ്ടായിരുന്നു, ഇന്ന് ഞാൻ എന്റെ നേർച്ചകളെ കഴിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഞാൻ നിന്നെ കാണുവാൻ ആഗ്രഹിച്ചു. നിന്നെ എതിരേൽപ്പാൻ പുറപ്പെട്ട് നിന്നെ കണ്ടെത്തിയിരിക്കുന്നു. ഞാൻ എന്റെ കട്ടിൽ മേൽ പർവ്വതാനികളും മിശ്രയും നൂൽകൊണ്ട് വലിയ പടങ്ങളും വരച്ചിരിക്കുന്നു, വിരിച്ചിരിക്കുന്നു. മൂറുമകലും ലവംഗവും കൊണ്ട് ഞാൻ എന്റെ മെത്ത സുഗന്ധമാക്കിയിരിക്കുന്നു. വരിക വെളുക്കുവോളം നമുക്ക് പ്രേമത്തിൽ ശ്രമിക്കാം. കാമവിലാസങ്ങളാൽ നമുക്ക് സുഖിക്കാം. പുരുഷൻ വീട്ടിലില്ലാതെ ദൂരയാത്ര പോയിരിക്കുന്നു. പണമടിച്ചില കൂടെ കൊണ്ടുപോയിട്ടുണ്ട്. പൗർണമാസിക്ക് വീട്ടിൽ വന്നെത്തുകയുള്ളൂ. ഇങ്ങനെ ഏറിയ ഒരു ഇമ്പവാക്കുകളാൽ അവൾ അവനെ വശീകരിച്ചു. അതേമാതിരിയും കൊണ്ട് അവനെ നിർബന്ധിക്കുന്നു. അറുക്കുന്നിടത്തെ കാളയും ചെങ്ങലയിലേക്ക് പോഷണം പോകുന്നത് പോലെയും പക്ഷി ജീവഹാനി ഉള്ളതെന്നറിയാതെ കണിയിലേക്ക് ബന്ധപ്പെട്ട് പോകുന്നത് പോലെയും കരളിൽ അസ്ത്രം തറയ്ക്കുവോളം അവൻ അവളുടെ പിന്നാലെ ചെല്ലുന്നു. ആകയാർ മക്കളെ, എന്റെ വാക്ക് കേൾപ്പീൻ, എന്റെ വായിലെ വചനങ്ങളെ ശ്രദ്ധിപ്പീൻ. നിന്റെ മനസ്സ് അവളുടെ വഴിയിലേക്ക് ചായരുത്. അവളുടെ വാതകളിലേക്ക് നീ തെറ്റിച്ച് ചെല്ലുകയും വരുത്. അവൾ വീഴിച്ച ഹത്തിന്മാർ അനേകർ, അവൾ കൊന്നുകളഞ്ഞവർ ആകെ വലിയൊരു കൂട്ടം ആകുന്നു. അവളുടെ വീട് പാതകളത്തിലേക്കുള്ള വഴിയാകുന്നു. അത് മരണത്തിന്റെ അറകളിലേക്ക് ചെല്ലുന്നു. ജ്ഞാനമായവൾ വിളിച്ചു പറയുന്നില്ലയോ? ബുദ്ധിയായവൾ തന്റെ സ്വരം കേൾപ്പിക്കുന്നില്ലയോ? അവൾ വഴിയരികെ മേടുകളുടെ മുകളിൽ പടിവാതിലുകളുടെ അരികത്തും പട്ടണവാതിൽക്കലും ഗോപുരദ്വാരങ്ങളിലും ഘോഷിക്കുന്നത്, പുരുഷന്മാരെ, ഞാൻ നിങ്ങളോട് വിളിച്ചു പറയുന്നു, എന്റെ മനുഷ്യപുത്രന്മാരുടെ അടുപ്പിലേക്ക് വരുന്നു. അല്പബുദ്ധികളെ സൂക്ഷ്മബുദ്ധി ഗ്രഹിച്ചുകൊള്ളുവീൻ. മൂഢന്മാരെ വിവേകഹൃദയമാകുവീൻ. കേൾപ്പീൻ, ഞാൻ ഉത്കൃഷ്ടമായി സംസാരിക്കും. എന്റെ അധരങ്ങളെ തുറക്കുന്നത് ആയിരിക്കും. എന്റെ വായസ്യം സംസാരിക്കും. എന്റെ അധരങ്ങൾക്ക് ഉറപ്പാകുന്നു. എന്റെ വായിലെ മൊഴിയൊക്കെയും നീതിയാകുന്നു. അവയിൽ വസ്ത്രവും ആയതൊന്നുമില്ല. അവയെല്ലാം ബുദ്ധിമാനന തെളിവും പരിജ്ഞാനം ലഭിച്ചവർക്ക് നേരുമാകുന്നു. വെള്ളിയേക്കാൾ എന്റെ പ്രബോധനവും നേത്രമായ പുന്നിനേക്കാൾ പരിജ്ഞാനവും കൈക്കൊള്ളുകയും ജ്ഞാനം മുത്തുകളേക്കാൾ നല്ലതാകുന്നു, മനോഹരമായതാകുന്നു, അതിന് തുല്യമാകയില്ല. ജ്ഞാനമെന്ന് ഞാൻ സൂക്ഷ്മബുദ്ധിയോടെ എന്റെ പാർപ്പിടമാക്കുന്നു. പരിജ്ഞാനവും വകതിരിവും ഞാൻ കണ്ടുപിടിക്കുന്നു. യഹോവക്തി ദോഷത്തെ വെറുക്കുന്നതാകുന്നു. ഡംഭം, അഹങ്കാരം, ദുർമാർഗം, വക്രതി ഉള്ളവായ എന്നിവയെ ഞാൻ വഹിക്കുന്നു. ആലോചനയും പരിജ്ഞാനവും എനിക്കുള്ളത് ഞാൻ തന്നെ. വിവേകം എനിക്ക് വീര്യബലമുണ്ട്. ഞാൻ മുഖാന്തരം രാജാക്കന്മാർ വാഴുന്നു. പ്രമുഖന്മാർ നീതിയെ നടത്തുന്നു. ഞാൻ മുഖാന്തരം അധിപതിമാരും പ്രധാനികളും ഭൂമിയിലെ ന്യായാധിപന്മാരൊക്കെയും ആധിപത്യം നടത്തുന്നു. എന്നെ സ്നേഹിക്കുന്നവരെ ഞാൻ സ്നേഹിക്കുന്നു. എന്നെ ജാഗ്രതയോടെ അന്വേഷിക്കുന്നവർ എന്നെ കണ്ടെത്തും. എന്റെ പക്കൽ ധനവും മാനവും പുരാതന സമ്പത്തും നീതിയുമുണ്ട്. എന്റെ ബലം പൊന്നിലും തങ്കത്തിലും എന്റെ ആദായം മേത്തരമായ വെള്ളിയിലും നല്ലത്. എന്നെ സ്നേഹിക്കുന്നവർക്ക് വസ്തുവക അവകാശമാക്കി കൊടുക്കുകയും അവരുടെ ഭണ്ഡാരങ്ങളെ നിറയ്ക്കുകയും ചെയ്യേണ്ടതിന് ഞാൻ നീതിയുടെ മാർഗത്തിലും ന്യായത്തിന്റെ വാതകളിലും മുടക്കുന്നു. യഹോവ പണ്ട് പണ്ടേ തന്റെ വഴിയുടെ ആരംഭമായി തന്റെ പ്രവൃത്തികളുടെ ആദ്യമായി എന്നെ ഉളവാക്കി. ഞാൻ പുരാതനമേ ആദിയിൽ തന്നെ ഭൂമിയുടെ ഉൽപ്പത്തിക്ക് മുമ്പേ നിയമിക്കപ്പെട്ടിരിക്കുന്നു. ആഴങ്ങളില്ലാതിരുന്നപ്പോൾ ഞാൻ ജനിച്ചിരിക്കുന്നു. വെള്ളം നിറഞ്ഞ ഉറവുകളില്ലാതിരുന്നപ്പോൾ തന്നെ പർവ്വതങ്ങളെ സ്ഥാപിച്ചതിനു മുമ്പേയും കുന്നുകൾക്ക് മുമ്പേയും ഞാൻ ജനിച്ചിരിക്കുന്നു. അവൻ ഭൂമിയെയും വയലുകളെയും ഭൂതലത്തിന്റെ പൊടിയുടെ തുകയെയും ഉണ്ടാക്കിയിട്ടില്ലാത്ത സമയത്ത് തന്നെ അവൻ ആകാശത്തെ ഉറപ്പിച്ചപ്പോൾ ഞാൻ അവിടെ ഉണ്ടായിരുന്നു. അവൻ ആഴത്തിന്റെ വിഭാഗത്ത് വൃത്തം വരച്ചപ്പോഴും അവൻ മീതെ മേഘങ്ങളെ ഉറപ്പിച്ചപ്പോഴും ആഴത്തിന്റെ ഉറവുകൾ തടിച്ചപ്പോഴും വെള്ളം അവന്റെ കൽപ്പനയെ അതിക്രമിക്കാതെ വണ്ണം അവൻ സമുദ്രത്തിനെ അതിൽ വരച്ചപ്പോഴും അവയുടെ ഭൂമിയുടെ അടിസ്ഥാനമിട്ടപ്പോഴും ഞാൻ അവന്റെ അടുക്കൽ ശില്പിയായിരുന്നു. ഇടപെടാതെ അവന്റെ മുമ്പിൽ വിനോദിച്ചുകൊണ്ട് ദിനംപ്രതി അവന്റെ പ്രമോദമായിരുന്നു. അവന്റെ ഭൂതലത്തിൽ ഞാൻ വിനോദിച്ചുകൊണ്ടിരുന്നു. എന്റെ പ്രമോദം മനുഷ്യപുത്രന്മാരുടെ കൂടെ ആയിരുന്നു. ആകയാൽ മക്കളെ എന്റെ വാക്ക് കേട്ടുകൊള്ളുവീൻ. എന്റെ വഴികളെ പ്രമാണിപ്പിക്കുന്നവൻ ഭാഗ്യവാന്മാർ. പ്രബോധനം കേട്ട് ബുദ്ധിമാന്മാരായിരിക്കും. അതിനെ തിരിച്ചു കളയരുത്. ദിവസം പ്രതി എന്റെ പടിവാതിക്കൽ ജാഗരിച്ചും എന്റെ വാതിൽക്കട്ടളയ്ക്കൽ കാത്തും കൊണ്ട് എന്റെ വാക്ക് കേട്ടനുസരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. എന്നെ കണ്ടെത്തുന്നവൻ ജീവനെ കണ്ടെത്തുന്നു. അവൻ യഹോവയുടെ കടാക്ഷം പ്രാപിക്കുന്നു. എന്നോട് വിഴയ്ക്കുന്നവനോ തനിക്ക് പ്രാണഹാനി വരുത്തുന്നു. എന്നെ ദോഷിക്കുന്നവരൊക്കെയും മരണത്തെ ഇച്ഛിക്കുന്നു. ജ്ഞാനമായവൾ തനിക്ക് ഒരു വീണുപെടുന്നു. അതിന് ഏഴ് തൂണുകൾ തൂർത്തു. അവൾ മൃഗങ്ങളെ അറുത്തു. വിനുകലക്കെ തന്റെ മേശ ചമനിച്ചിരിക്കുന്നു. അവൾ തന്റെ ദാസികളെ പട്ടണത്തിലെ മേടകളിൽ നിന്നും വിളിച്ചു പറയിക്കുന്നത്. അല്പബുദ്ധിയായവൻ ഇങ്ങോട്ട് വരട്ടെ. ബുദ്ധിഹീനനോടോ അവൾ പറയിക്കുന്നത്, വരുവീൻ എന്റെ അപ്പം തിന്നുകയും ഞാൻ കിളയ്ക്ക് വീഞ്ഞു കുടിക്കുകയും ചെയ്യുവീൻ. ബുദ്ധിഹീനരെ ബുദ്ധിഹീനത വിട്ട് ജീവിപ്പീൻ. വിവേകത്തിന്റെ മാർഗത്തിൽ നടന്നുകൊള്ളുവീൻ. പരിഹാസ്യെ ശാസിക്കുന്നവൻ ലജ്ജ സമ്പാദിക്കുന്നു. ദുഷ്ടനെ ഭക്ഷിക്കുന്നവനെ കറപറ്റുന്നു. പരിഹാസി നിന്നെ പരിഹസിക്കാതിരിക്കേണ്ടതിന് അവനെ ശാസിക്കരുത്. ന്യായിയെയോ ശാസിക്ക, അവൻ നിന്നെ സ്നേഹിക്കും. ന്യായിയെ പ്രബോധിപ്പിക്ക, അവൻ ജ്ഞാനം വർദ്ധിക്കും. നീതിമാനെ ഉപദേശിക്ക, അവൻ വിദ്യാഭിവൃദ്ധി പ്രാപിക്കും. യഹോവ ജ്ഞാനത്തിന്റെ ആരംഭവും പരിശുദ്ധനെ കുറിച്ചുള്ള പരിജ്ഞാനവും വിവേകവും ആകുന്നു. ഞാൻ മുഖാന്തരം നിന്റെ നാളുകൾ പെരുകും. നിനക്ക് ദീർഘായുസുണ്ടാകും. നീ ജ്ഞാനിയായിരിക്കുന്നുവെങ്കിൽ നിനക്ക് വേണ്ടി തന്നെ ജ്ഞാനിയായിരിക്കും. പരിഹസിക്കുന്നുവെങ്കിലോ നീ എന്നെ സഹിക്കേണ്ടി വരും. പ്രശസ്തമായവൾ മോഹപരവശയായിരിക്കുന്നു. അവൾ ബുദ്ധിഹീന തന്നെ, ഒന്നും അറിയുന്നതുമില്ല. തങ്ങളുടെ പാതയിൽ നേരെ നടക്കുന്നവരായതിന് അവൾ പട്ടണത്തിന്റെ മേടകളിൽ തന്റെ വീട്ടുവാതിക്കൽ ഒരു വീടത്തിന്മേൽ ഇരിക്കുന്നു. അല്പബുദ്ധിയായവൻ ഇങ്ങോട്ട് വരട്ടെ. ബുദ്ധിഹീനനോടോ അവൾ പറയുന്നത്, മോഷ്ടിച്ച വെള്ളം മധുരവും ഒളിച്ചു നിന്നാപ്പും രുചികരവുമാകുന്നു. എങ്കിലും മൃതന്മാർ അവിടെ ഉണ്ടെന്നും അവരുടെ വിരുന്നുകാർ പാതാളത്തിന്റെ ആഴത്തിൽ ഇരിക്കുന്നുവെന്നും അവൻ അറിയുന്നില്ല. ശലോമോന്റെ സഹിച്ച വാക്യങ്ങൾ. ജ്ഞാനമുള്ള മകനപ്പനെ സന്തോഷിപ്പിക്കുന്നു. പോഷണായ മകൻ അമ്മയ്ക്ക് വ്യസനഹേതു ആകുന്നു. ദുഷ്ടതയാൽ സമ്പാദിച്ച നിക്ഷേപങ്ങൾ ഉപകരിക്കുന്നില്ല. നീതിയോ മരണത്തിൽ നിന്ന് വിടുവിക്കുന്നു. യഹോവ നീതിമാനെ പട്ടിണി കിടത്തുകയില്ല. ദുഷ്ടന്മാരുടെ കുലിയോ അവൻ തള്ളിക്കളയുന്നു. മടിയുള്ള കൈകൊണ്ട് പ്രവർത്തിക്കുന്നവൻ ദരിദ്രനായിരുന്നു. ഉത്സാഹിയുടെ കയ്യോ സമ്പത്തുണ്ടാക്കുന്നു. വേനൽക്കാലത്ത് ശേഖരിച്ചു വെക്കുന്നവൻ ബുദ്ധിമാൻ. കൊയ്ത്തുകാലം തുറങ്ങുന്നവനോ നാണം കെട്ടവൻ. നീതിമാന്റെ ശിരസിന്മേൽ അനുഗ്രഹങ്ങൾ വരുന്നു. എന്നാൽ ദുഷ്ടന്മാരുടെ വായ സാഹസം മൂടുന്നു. നീതിമാന്റെ ഓർമ്മ അനുഗ്രഹിക്കപ്പെട്ടത്. ദുഷ്ടന്മാരുടെ പേരോ കെട്ടുപോകുന്നു. ജ്ഞാനഹൃദയൻ കൽപ്പനകളെ കൈക്കൊള്ളുന്നു. വിടുവായനായ ഭോഷനോ വീണുപോകും. നേരായി നടക്കുന്നവൻ നിർഭയമായി നടക്കുന്നു. നടപ്പിൽ വക്രതയുള്ളവനോ വെളിപ്പെട്ടു വരും. കണ്ണുകൊണ്ടാംഗ്യം കാട്ടുന്നവൻ ദുഃഖം വരുത്തുന്നു. തുറന്ന് ശാസിക്കുന്നവനോ സമാധാനം ഉണ്ടാക്കുന്നു. നീതിമാന്റെ വായ ജീവന്റെ ഉറവാകുന്നു. എന്നാൽ ദുഷ്ടന്മാരുടെ വായോ സാഹസം മൂടുന്നു. സക വഴക്കുകൾക്ക് കാരണമാകുന്നു. സ്നേഹമോ സകല ലംഘനങ്ങളെയും മൂടുന്നു. വിവേകിയുടെ അധരങ്ങളിൽ ജ്ഞാനമുണ്ട്. ബുദ്ധിഹീനന്റെ മുതുകിനോ വടികൊള്ളാം. ജ്ഞാനികൾ പരിജ്ഞാനം അടക്കി വയ്ക്കുന്നു. ഭോഷന്റെ വായോ അടുത്തിരിക്കുന്ന നാശം. ധനവാന്റെ സമ്പത്താവൻ ഉറപ്പുള്ള ഒരു പട്ടണം. എളിയവരുടെ നാശമോ അവരുടെ ദാരിദ്ര്യം തന്നെ. നീതിമാന്റെ സമ്പാദ്യം ജീവഹേതുവും ദുഷ്ടന്റെ ആദായം പാപകാരണവുമാകുന്നു. പ്രബോധനം പ്രമാണിക്കുന്നവൻ ജീവമാർഗത്തിൽ ഇരിക്കുന്നു. ശാസന തേജിക്കുന്നവൻ ഉഴന്നു നടക്കുന്നു. പക മറച്ചു വെക്കുന്നവൻ പൊടിവായൻ. ഏഷണി പറയുന്നവൻ വാക്കുപരികയാൽ ലംഘനമില്ലാതിരിക്കയില്ല. അകരങ്ങളെ അളക്കുന്നവനോ ബുദ്ധിമാൻ. നീതിമാന്റെ നാവമേത്തരമായ വെള്ളി. ദുഷ്ടന്മാരുടെ ഹൃദയമോ നിസ്സാരം. നീതിമാന്റെ അത്തരങ്ങൾ പലരെയും പോഷിപ്പിക്കും. പോഷന്മാരോ ബുദ്ധിഹീനതയിൽ മരിക്കുന്നു. യഹോവയുടെ അനുഗ്രഹത്താൽ സമ്പത്തുണ്ടാകുന്നു. അധ്വാനത്താൽ അതിനോട് ഒന്നും കൂടുന്നില്ല. ദോഷം ചെയ്യുന്നത് പോഷനകളിയാകുന്നു. ജ്ഞാനം വിവേകിക്ക് അങ്ങനെ തന്നെ. ദുഷ്ടൻ പേടിക്കുന്നത് തന്നെ അവന് ഭവിക്കും. നീതിമാന്മാരുടെ ആഗ്രഹമോ സാധിക്കും. ചുഴലിക്കാറ്റ് കടന്നു പോകുമ്പോൾ ദുഷ്ടനില്ലാതെയായി. നീതിമാനോ ശാശ്വതമായ അടിസ്ഥാനം ഉള്ളവൻ. ചുടുക്ക പല്ലിനും പുക കണ്ണിനുമാകുന്നത് പോലെ മടിയൻ തന്നെ അയക്കുന്നവർക്ക് അതുന്നു യഹോവ ഭക്തി ആയുസിനെ ദീർഘമാക്കുന്നു. ദുഷ്ടന്മാരുടെ സമ്മത്സരങ്ങളോ കുറഞ്ഞു പോകും. നീതിമാന്മാരുടെ പ്രത്യാശ സന്തോഷമാകുന്നു. ദുഷ്ടന്മാരുടെ പ്രതീക്ഷയ്ക്ക് ഭംഗം വരും. യഹോവയുടെ വഴി നേരുള്ളവനോ ഒരു മൃഗം. ദുഷ്പ്രവർത്തികൾ സാർത്ഥോ അത് നാശകരം. നീതിമാൻ ഒരു നാളും കുലുങ്ങിപ്പോകുകയില്ല. ദുഷ്ടന്മാരോ ദേശത്ത് വസിക്കുകയില്ല. നീതിമാന്റെ വായ ജ്ഞാനം വിളപ്പിക്കുന്നു. വക്രതയുള്ള നാവോ ഛേദിക്കപ്പെടുന്നു. നീതിമാന്റെ അധരങ്ങൾ പ്രസാദമായത് അറിയുന്നു. ദുഷ്ടന്മാരുടെ വായോ വക്രതയെ ഉളവാക്കുന്നു. കള്ളത്തുലാസേഹോയ്ക്ക് വെറുപ്പ്. ഒത്തമടിയോ അവന് പ്രസാദവും അഹങ്കാരം വരുമ്പോൾ ലജ്ജയും വരും. വരുന്നു ആ കാഴ്ചയുള്ളവരുടെ വക്കലോ ജ്ഞാനമുണ്ട്. നേരുള്ളവരുടെ നിഷ്കളങ്കത്വം അവരെ വഴി നടത്തും. ദ്രോഹികളുടെ വികടം അവരെ നശിപ്പിക്കും. ക്രോധ ദിവസത്തിൽ സമ്പത്ത് ഉപകരിക്കുന്നില്ല. നീതിയോ മരണത്തിൽ നിന്ന് വിടുവിക്കുന്നു. നിഷ്കളങ്കന്റെ നീതി അവന്റെ വഴിയെ ചുവാക്കും. ദുഷ്ടനോ തന്റെ ദുഷ്ടത കൊണ്ട് വീണുപോകും. നേരുള്ളവരുടെ നീതി അവരെ വിടുവിക്കും. ദ്രോഹികളോ തങ്ങളുടെ ദ്രോഹത്താൽ പിടിപെടും. ദുഷ്ടൻ മരിക്കുമ്പോൾ അവൻ പ്രതീക്ഷ നശിക്കുന്നു. നീതികെട്ടവരുടെ ആശയ്ക്ക് ഭംഗം വരുന്നു. നീതിമാൻ കഷ്ടതയിൽ നിന്നും രക്ഷപ്പെടുന്നു. അവന് പകരം അകപ്പെടുന്നു. പശുവൻ വായ്കൊണ്ട് കൂട്ടുകാരനെ നശിപ്പിക്കുന്നു. നീതിമാന്മാർ പരിജ്ഞാനത്താൽ പിടിവിക്കപ്പെടുന്നു. നീതിമാന്മാർ ശുഭമായിരിക്കുമ്പോൾ പട്ടണം സന്തോഷിക്കുന്നു. ദുഷ്ടന്മാർ നശിക്കുമ്പോൾ ആർക്കുടി ഉണ്ടാകുന്നു. നേരുള്ളവരുടെ അനുഗ്രഹം കൊണ്ട് പട്ടണം അഭ്യുദയം പ്രാപിക്കുന്നു. ദുഷ്ടന്മാരുടെ വായ്കൊണ്ടോ അത് ഇടിഞ്ഞു പോകുന്നു. കൂട്ടുകാരനെ നിന്ദിക്കുന്നവൻ ബുദ്ധിഹീനൻ. വേഗക്കുള്ളവനോ മിണ്ടാതിരിക്കുന്നു. ഏഷണിക്കാരനായി നടക്കുന്നവൻ രഹസ്യം വെളിപ്പെടുത്തുന്നു. വിശ്വസ്ത മാനസനോ കാര്യം മറച്ചു വെക്കുന്നു. പരിപാലനമില്ലാത്തടത്ത് ജനം അധോഗതി പ്രാപിക്കുന്നു. മന്ത്രിമാരുടെ ബഹുത്വത്താൽ ഒരക്ഷയുണ്ട്. അങ്ങനുവേണ്ടി ജാമ്യം നിൽക്കുന്നവൻ ചിന്തസ്നേഹിക്കും. ജാമ്യം നിൽപ്പാൻ പോകാത്തവനോ നിർഭയനായിരിക്കും. ലാവണ്യമുള്ള സ്ത്രീ മാനം രക്ഷിക്കുന്നു. വിക്രമന്മാർ സമ്പത്ത് സൂക്ഷിക്കുന്നു. ദയാലുവായവൻ സ്വന്തം പ്രാണൻ നന്മ ചെയ്യുന്നു. ക്രൂരനോ സ്വന്തം ജഡത്തെ ഉപദ്രവിക്കുന്നു. ദുഷ്ടൻ വൃതാ ലാഭം ഉണ്ടാക്കുന്നു. നീതി വിതയ്ക്കുന്നവനോ വാസ്തവമായി പ്രതിഫലം കിട്ടും. നീതിയിൽ സ്ഥിരപ്പെട്ടിരിക്കുന്നവൻ ജീവനെ പ്രാപിക്കുന്നു. ദോഷത്തെ പിന്തുടർന്നവനോ ദണ്ഡമരണത്തിനായി പ്രവർത്തിക്കുന്നു. വക്രബുദ്ധികൾ യഹോവയ്ക്ക് വെറുപ്പ്. നിഷ്കളങ്ക മാർഗികളോ അവൻ പ്രസാദം. ദുഷ്ടന് ശിക്ഷ വരാതിരിക്കയില്ല എന്നതിന് ഞാൻ കൈയടിക്കാം. നീതിമാന്മാരുടെ സന്തതിയോ രക്ഷിക്കപ്പെടും. വിവേകമില്ലാത്ത ഒരു സുന്ദരി പന്നിയുടെ മൂക്കിൽ പൊന്നൂക്കുത്തി പോലെ. നീതിമാന്മാരുടെ ആഗ്രഹം നന്മ തന്നെ. ദുഷ്ടന്മാരുടെ പ്രതീക്ഷയോ ക്രോധമത്രേ. ഒരുത്തൻ വാരി വിതറിയിട്ടും വർദ്ധിച്ചു വരുന്നു. മറ്റൊരുത്തൻ ന്യായവിരുദ്ധമായി ലോപിച്ചിട്ടും ഞെരുക്കമേയുള്ളൂ. ഔദാര്യ മാനസൻ പുഷ്ടി പ്രാപിക്കും. തണുപ്പിക്കുന്നവനെ തണുപ്പ് കിട്ടും. ധാന്യം കൂട്ടി ഇതിരിക്കുന്നവനെ ജനങ്ങൾ ശപിക്കും. അത് വിൽക്കുന്നവന്റെ തലമേലോ അനുഗ്രഹം വരും. നന്മയ്ക്കായി ഉത്സാഹിക്കുന്നവൻ രഞ്ജന സമ്പാദിക്കുന്നു. തിന്മയെ തിരിയുന്നവനോ അത് തന്നെ കിട്ടും. തന്റെ സമ്പത്തിൽ ആശ്രയിക്കുന്നവൻ വീരും. നീതിമാന്മാരോ പച്ചില പോലെ സഹിക്കും. സ്വപ്നത്തെ വലയ്ക്കുന്നവന്റെ അനുഭവം അയവത്രേ. മോഷൻ ജ്ഞാനഹൃദയനെ ദാസനായി തീരും. നീതിമാന് ജീവവൃക്ഷം പ്രതിഫലം. ജ്ഞാനിയായവൻ ഹൃദയങ്ങളെ നേടുന്നു. നീതിമാന് ഭൂമിയിൽ പ്രതിഫലം കിട്ടുന്നു എങ്കിൽ ദുഷ്ടനും പ്രാപിക്കും എത്രയധികം. പ്രമോദനം ഇഷ്ടപ്പെടുന്നവൻ പരിജ്ഞാനം ഇഷ്ടപ്പെടുന്നു. ദാസന വെറുക്കുന്നവനോ മൃഗപ്രായൻ. ഉത്തമൻ യഹോവയോട് പ്രസാദം പ്രാപിക്കുന്നു. ഗുരുവായിക്കോ അവൻ ചിട്ട വിതയ്ക്കുന്നു. ഒരു മനുഷ്യനും ദുഷ്ടത കൊണ്ട് സ്ഥിരപ്പെടുകയില്ല. നീതിമാന്മാരുടെ വേരോളകിപ്പോകയില്ല. സാമർഥ്യമുള്ള സ്ത്രീ ഭർത്താവിന് ഒരു കിരീടം. നാണം കെട്ടവളോ അവന്റെ അസ്ഥികൾക്ക് ദ്രവത്വം. നീതിമാന്മാരുടെ വിചാരങ്ങൾ ന്യായം. ദുഷ്ടന്മാരുടെ നിരൂപണങ്ങളോ ചതിവത്രേ. ദുഷ്ടന്മാർ പ്രാണഹാനി വരുത്തുവാൻ പറഞ്ഞൊക്കുന്നു. നേരുള്ളവരുടെ വാക്കോ അവരെ പിടിവിക്കുന്നു. ദുഷ്ടന്മാർ മറിഞ്ഞു വീണില്ലാതെയാകും. നീതിമാന്മാരുടെ ഭവനമോ നിലനിൽക്കും. മനുഷ്യൻ തന്റെ ബുദ്ധിക്ക് ഒത്തവണ്ണം ശ്ലാഘിക്കപ്പെടുന്നു. വക്രബുദ്ധിയോ നിന്ദിക്കപ്പെടുന്നു. മാന്യഭാവം മടിച്ചിട്ടും ഉപജനത്തിന് മുട്ടുന്നു ഉള്ളവനേക്കാൾ ലഘുവായി മതിക്കപ്പെട്ടിട്ടും ഒരു വൃദ്ധനുള്ളവൻ ശ്രേഷ്ഠനാകുന്നു. നീതിമാൻ തന്റെ മൃഗത്തിന്റെ പ്രാണാനുഭവം അറിയുന്നു. ദുഷ്ടന്മാരുടെ ഉള്ളോ ക്രൂരമത്രേ. നിലം കൃഷി ചെയ്യുന്നവൻ ആഹാരം സമൃദ്ധിയായി കിട്ടും. നിസ്സാരന്മാരെ പിന്തുന്നവനോ ബുദ്ധിഹീനൻ. ദുഷ്ടൻ ദോഷികളുടെ കവർച്ച ആഗ്രഹിക്കുന്നു. നീതിമാന്മാരുടെ വേരോ ഫലം നൽകുന്നു. അതരങ്ങളുടെ ലംഘനത്തിൽ വല്ലാത്ത കണിയുണ്ട്. നീതിമാനോ കഷ്ടത്തിൽ നിന്ന് ഒഴിഞ്ഞു പോരും. തന്റെ വായുടെ ഫലത്താൽ മനുഷ്യൻ നന്മ അനുഭവിച്ച് തൃപ്തനാകും. തന്റെ കൈകളുടെ പ്രവർത്തിക്കുന്നൊക്കെ വണ്ണം അവന് കിട്ടും. പോഷണ തന്റെ വഴി ചൊവ്വായി തോന്നുന്നു. ജ്ഞാനിയോ ആലോചന കേട്ടനുസരിക്കുന്നു. പോഷണ നീര് സന്ദർശനം വെളിപ്പെടുന്നു. വിവേകമുള്ളവനോ ലജ്ജ അടക്കി വയ്ക്കുന്നു, സത്യം പറയുന്നവൻ നീതി അറിയിക്കുന്നു, കള്ളസാക്ഷിയോ വഞ്ചന അറിയിക്കുന്നു, വായ്കൊണ്ട് വാളുകൊണ്ട് കുത്തും പോലെ മൂർച്ചയായി സംസാരിക്കുന്നവനുണ്ട്. ജ്ഞാനികളുടെ നാവോ സുഖപ്രദം, സത്യം പറയുന്ന അതിരം എന്നേക്കും നിലനിൽക്കും, രാജ്യം പറയുന്ന നാവോ മാത്രം നേരത്തേക്കേ ഉള്ളൂ. ദോഷം നിരൂപിക്കുന്നവരുടെ ഹൃദയത്തിൽ ചതിവുണ്ട്, സമാധാനം ആലോചിക്കുന്നവർക്കോ സന്തോഷമുണ്ട്. നീതിമാൻ ഒരു തിന്മയും ഭവിക്കുകയില്ല, ദുഷ്ടന്മാരോ അനർത്ഥം കൊണ്ട് നിറയും. വ്യാജമുള്ള ആചരങ്ങൾ യഹോവയ്ക്ക് വെറുപ്പ്, സത്യം പ്രവർത്തിക്കുന്നവരോ അവന് പ്രസാദം. വിവേകമുള്ള മനുഷ്യൻ പരിജ്ഞാനം അടക്കി വയ്ക്കുന്നു, ദോഷന്മാരുടെ ഹൃദയമോ ദോഷത്വം പ്രസിദ്ധമാക്കുന്നു. ഉത്സാഹിയുടെ ഗതി അധികാരം നടത്തുന്നു, മടിയനോ ഊഴിയായ വേലയ്ക്ക് പോകേണ്ടി വരുന്നു. മനോവ്യസനം ഹേതുവായി മനുഷ്യന്റെ മനസ്സിടിയുന്നു, നല്ല വാക്കു അതിനെ സന്തോഷിപ്പിക്കുന്നു. നീതിമാൻ കൂട്ടുകാരന് വഴികാട്ടിയാകുന്നു, ദുഷ്ടന്മാരുടെ വഴിയോ അവരെ തെറ്റി നടക്കുമാറാക്കുന്നു. മടിയനൊന്നും വേട്ടയാടി പിടിക്കുന്നില്ല, ഉത്സാഹിയോ ആയ മനുഷ്യനോ വിലയേറിയ സമ്പത്താകുന്നു. നീത മാർഗത്തിൽ ജീവനുണ്ട്, അതിന്റെ പാതയിൽ മരണമില്ല. ജ്ഞാനമുള്ള മകൻ അപ്പന്റെ പ്രബോധനാഫലം, പരിഹാസ്യോ ശാസ്ത്രം കേട്ടനുസരിക്കുന്നില്ല. തന്റെ വായുടെ ഫലത്താൽ മനുഷ്യൻ നന്മ അനുഭവിക്കുന്നു, ദ്രോഹിയുടെ ആഗ്രഹവും സാഹസം തന്നെ. വായെ കാത്തുകൊള്ളുന്നവൻ പ്രാണനെ സൂക്ഷിക്കുന്നു, അധരങ്ങളെ പ്രവർത്തുന്നവനോ നാശം ഭവിക്കും. മടിയൻ കൊതിച്ചിട്ടും ഒന്നും കിട്ടുന്നില്ല, ഉത്സാഹിയുടെ പ്രാണനോ പുഷ്ടിയുണ്ടാകും. നീതിമാൻ പോഷ്ടു പെറുക്കുന്നു, ദുഷ്ടനോ ലജ്ജയും നിനയും വരുത്തുന്നു. നീതി ദുർമാർഗിയെ കാക്കുന്നു, പുഷ്ടതയോ പാപിയെ മറിച്ചു കളയുന്നു. ഒന്നുമില്ലാഞ്ഞിട്ടും ധനിയൻ എന്ന് നടിക്കുന്നവനുണ്ട്, ഇന്ദ്രനെന്ന് അടിക്കുന്നവനുമുണ്ട്. മനുഷ്യന്റെ ജീവനെ മറിവില്ല, അവന്റെ സമ്പത്ത് തന്നെ. ദരിദ്രനോ ഭീഷണി പോലും കേൾക്കേണ്ടി വരുന്നില്ല, നീതിമാന്റെ വെളിച്ചം പ്രകാശിക്കുന്നു. ദുഷ്ടന്മാരുടെ വിളക്കോ കെട്ടുപോകും. അഹങ്കാരം കൊണ്ട് വിവാദം മാത്രമുണ്ടാകുന്നു, ആലോചന കേൾക്കുന്നവരുടെ വക്കലോ ജ്ഞാനമുണ്ട്. അന്യായമായി സമ്പാദിച്ച ധനം കുറഞ്ഞു പോകുന്നു, അധ്വാനിച്ച് സമ്പാദിക്കുന്നവനോ വർദ്ധിച്ച് വർദ്ധിച്ചു വരും. ആശാവിളംബനം ഹൃദയത്തെ ക്ഷീണിപ്പിക്കുന്നു, ഇച്ഛാനിവൃത്തിയോ ജീവവൃക്ഷം തന്നെ. വചനത്തെ നിന്ദിക്കുന്നവൻ അതിനുത്തരവാദി, കൽപ്പനയെ ഭയപ്പെടുന്നവനോ പ്രതിഫലം പ്രാപിക്കുന്നു. ജ്ഞാനിയുടെ ഉപദേശം ജീവന്റെ ഉറവാകുന്നു, അതിനാൽ മരണത്തിന്റെ കണികളെ ഒഴിഞ്ഞു പോകും. സൽബുദ്ധിയാൽ രഞ്ജനയുണ്ടാകുന്നു, ദ്രോഹിയുടെ വഴിയോ ദുർഘടം. സൂക്ഷ്മ ബുദ്ധിയുള്ള ഏവനും പരിജ്ഞാനത്തോടെ പ്രവർത്തിക്കുന്നു, പോഷണോതന്റെ പോഷത്വം വിടർത്തു കാണിക്കുന്നു. ദുഷ്ടദൂതൻ ദോഷത്തിൽ അകപ്പെടുന്നു, വിശ്വസ്തനായ സ്ഥാനാപതിയോ സുഖം നൽകുന്നു. പ്രബോധനം ലഭിക്കുന്നവന് ദാരിദ്ര്യവും ലജ്ജയും വരും, ശാസന കൂട്ടാക്കുന്നവനോ ബഹുമാനം ലഭിക്കും. ഇച്ഛാനിവൃത്തിയും മനസ്സിന് മധുരമാകുന്നു, ദോഷം വിട്ടകലുന്നതോ ദോഷന്മാർക്ക് വെറുപ്പ്. ജ്ഞാനികളോടുകൂടെ നടക്കാം, നീ ജ്ഞാനിയാകും. ദോഷന്മാർക്ക് കൂട്ടാളിയാകുന്നവനോ വ്യസനിക്കേണ്ടി വരും. ദോഷം പാപികളെ പിന്തുടരുന്നു, നീതിമാന്മാർക്കോ നന്മ പ്രതിഫലമായി വരും. ഗുണമാൻ മക്കളുടെ മക്കൾക്ക് അവകാശം വെച്ചേക്കുന്നു, പാപിയുടെ സമ്പത്തോ നീതിമാന് വേണ്ടി സംഗ്രഹിക്കപ്പെടുന്നു. സാധുക്കളുടെ കൃഷി വളരെ ആഹാരം നൽകുന്നു, എന്നാൽ അന്യായം ചെയ്തിട്ട് നശിച്ചു പോകുന്നവനുമുണ്ട്. വടി ഉപയോഗിക്കാത്തവൻ തന്റെ മകനെ പകയ്ക്കുന്നു, അവനെ സ്നേഹിക്കുന്നവനോ ചെറുപ്പത്തിലേ അവനെ ശിക്ഷിക്കുന്നു. നീതിമാൻ വേണ്ടുമോളം പഠിച്ചിരിക്കുന്നു, ദുഷ്ടന്മാരുടെ വേരോ വിശന്നു കൊണ്ടിരിക്കും. സ്ത്രീകളിൽ ജ്ഞാനമുള്ളവൾ തന്റെ വീട് പണിയുന്നു, ദോഷത്വമുള്ളവളോ അത് സ്വന്തം കൈകളാൽ പൊളിച്ചു കളയുന്നു. നേരായി നടക്കുന്നവൻ യഹോവ ഭക്തൻ, നടപ്പിൽ വസ്തുതയുള്ളവനോ അവനെ നിന്ദിക്കുന്നു. പോഷന്റെ വായിൽ ദമ്പത്തിന്റെ വടിയുണ്ട്, ജ്ഞാനികളുടെ അധരങ്ങളോ അവരെ കാത്തുകൊള്ളുന്നു. കാളകൾ ഇല്ലാത്തടത്ത് ഒഴുക്കുപൊടിപ്പുള്ളത്, കാളയെ ശക്തി കൊണ്ടോ വളരെ ആദായമുണ്ട്. വിശ്വസ്ത സാക്ഷി ഊഷ്ക പറയുകയില്ല, കള്ളസാക്ഷിയോ ഊഷ്ക വിശ്വസിക്കുന്നു. പരിഹാസി ജ്ഞാനമന്വേഷിച്ചും കണ്ടെത്തുന്നില്ല, വിവേകമുള്ളവനോ പരിജ്ഞാനമെളുപ്പം. മൂടന്റെ മുമ്പിൽ നിന്നും മാറിപ്പോക, പരിജ്ഞാനമുള്ള ആദരങ്ങൾ നീ അവനിൽ കാണുകയില്ല. വഴി തിരിച്ചറിയുന്നത് വിവേകയുടെ ജ്ഞാനം, ചതിക്കുന്നതോ പോഷന്മാരുടെ പോഷത്വം. പോഷന്മാരെ അകൃത്യാകും പരിഹസിക്കുന്നു, നേരുള്ളവർക്കോ തമ്മിൽ പ്രീതിയുണ്ട്. ഹൃദയം സ്വന്തം ദുഃഖത്തെ അറിയുന്നു, അതിന്റെ സന്തോഷത്തിലും അന്യൻ ഇടപെടുന്നില്ല. ദുഷ്ടന്മാരുടെ വീട് മുടിഞ്ഞു പോകും, നീതിമാന്റെ കൂടാരമോ തഴയ്ക്കും. ചിലപ്പോൾ ഒരു വരി മനുഷ്യന് ചുമ്മായി തോന്നും, അതിന്റെ അവസാനമോ മണ്ണവഴികളത്രേ. ചിരിക്കുമ്പോൾ തന്നെ ഹൃദയം ദുഃഖിച്ചിരിക്കാം, സന്തോഷത്തിന്റെ അവസാനം ദുഃഖമാകും. ഹൃദയത്തിൽ വിശ്വാസത്യാഗമുള്ളവന് തന്റെ നടപ്പിൽ മടുപ്പ് വരും, നല്ല മനുഷ്യനോ തന്റെ പ്രവൃത്തിയിൽ തന്നെ തൃപ്തി വരും. അല്പബുദ്ധി ഏത് വാക്ക് വിശ്വസിക്കുന്നു, സൂക്ഷ്മബുദ്ധിയോ തന്റെ നടപ്പ് സൂക്ഷിച്ചുകൊള്ളുന്നു. ജ്ഞാനി ഭയപ്പെട്ട് ദോഷം അകറ്റി നടക്കുന്നു, ഭക്ഷണമോ വിക്കാരം കൊണ്ട് നിർണയനായി നടക്കുന്നു. മുൻകോവി പോഷകം പ്രവർത്തിക്കുന്നു ഗുരുവായി വിവേചിക്കപ്പെടും. അല്പബുദ്ധികൾ പോഷത്തമോ ആത്മാക്കിക്കൊള്ളുന്നു, സുസമ്പുദ്ധിയോ പരിജ്ഞാനമണിയുന്നു. ദുർജനം സജ്ജനത്തിന്റെ മുമ്പിലും ദുഷ്ടന്മാർ നീതിമാന്മാരുടെ വാതിക്കലും വണങ്ങി നിൽക്കുന്നു. ദരിദ്രനെ കൂട്ടുകാരൻ പോലും പതിക്കുന്നു. ധനവാനോ വളരെ സ്നേഹിതന്മാരുണ്ട്, കൂട്ടുകാരനെ നിന്ദിക്കുന്നവൻ പാപം ചെയ്യുന്നു. ഇവരോട് കൃപ കാണിക്കുന്നവനോ ഭാഗ്യവാൻ. ദോഷം നിരൂപിക്കുന്നവൻ വളർന്നു പോകുന്നില്ലയോ? നന്മ നിരൂപിക്കുന്നവർക്ക് ദയയും വിശ്വസ്തയും ലഭിക്കുന്നു. എല്ലാ തൊഴിലുകൊണ്ടും ലാഭം വരും. അതര ചർവണം കൊണ്ടോ ഞെരുക്കം അത്രേ വരൂ. ജ്ഞാനികളുടെ ധനം അവർക്ക് കിരീടം, മൂഢന്മാരുടെ പോഷത്വമോ പോഷത്വം തന്നെ. സത്യസാക്ഷി പ്രാണനെ രക്ഷ ചെയ്യുന്നു, പോഷ്ടു വിശ്വസിക്കുന്നവനോ വഞ്ചന ചെയ്യുന്നു. യഹോവ ഭക്തന് ദൃഢധൈര്യമുണ്ട്, അവന്റെ മക്കൾക്ക് ശരണമുണ്ടാകും. യഹോവക്തി ജീവന്റെ കുറവാകുന്നു, അതിനാൽ മരണത്തിന്റെ കനികളെ ഒഴിഞ്ഞു പോകും. പ്രജാബാഹുല്യം രാജാവിന് ബഹുമാനം, പ്രജാന്യുന്നതയോ പ്രഭുവിന് നാശം. ദീർഘക്ഷമയുള്ളവൻ മഹാബുദ്ധിമാൻ. മുൻകോപിയോ ദോഷത്വം ഉയർത്തുന്നു, ശാന്തമാനസന ദേഹത്തിന് ജീവൻ. സൂയോ സ്ത്രീകൾക്ക് ദ്രവത്വം. എളിവനെ പീഡിപ്പിക്കുന്നവൻ അവന്റെ സ്രഷ്ടാവിനെ നിന്ദിക്കുന്നു. ദരിദ്രനോട് കൃപ കാണിക്കുന്നവനോ അവനെ ബഹുമാനിക്കുന്നു. ദുഷ്ടന് തന്റെ ദുഷ്ടതയെ വീഴ്ച വരുന്നു. നീതിമാനോ മരണത്തിനും പ്രത്യാശയുണ്ട്, വിവേകമുള്ളവൻ ഹൃദയത്തിൽ ജ്ഞാനമടക്കി പാർക്കുന്നു. മൂഢന്മാരുടെ അന്തരംഗത്തിലുള്ളതോ വെളിപ്പെട്ടു വരുന്നു. നീതി ജാതിയെ ഉയർത്തുന്നു, പാപമോ വംശങ്ങൾക്ക് അപമാനം. ബുദ്ധിമാനായ ദാസന് രാജാവിന്റെ പ്രീതി ലഭിക്കുന്നു. നാണം കെട്ടവനോ അവന്റെ കോപം നേരിടും. മൃദുവായ ഉത്തരം ക്രോധത്തെ ശമിപ്പിക്കുന്നു, കഠിനമാക്കോ കോപത്തെ ജ്വലിപ്പിക്കുന്നു. ജ്ഞാനിയുടെ നാവ് നല്ല പരിജ്ഞാനം പ്രസ്താവിക്കുന്നു, മൂഢന്മാരുടെ വായുപോഷത്വം പൊഴിക്കുന്നു. യഹോവയുടെ കണ്ണ എല്ലായിടത്തുമുണ്ട്, ആകാത്തവരുടെയും നല്ലവരെയും നോക്കിക്കൊണ്ടിരിക്കുന്നു. നാവിന്റെ ശാന്തത ജീവവൃക്ഷം, അതിന്റെ വക്രതയോ മനോവ്യസനം. പോഷണപ്പന്ത പ്രബോധനം നിരസിക്കുന്നു, ശാസനയെ കൂട്ടാക്കുന്നവനോ വിവേകിയായിത്തീരും. നീതിമാന്റെ വീട്ടിൽ വളരെ നിക്ഷേപമുണ്ട്, ദുഷ്ടന്റെ ആദായത്തിലോ അനർത്ഥം. ജ്ഞാനിയുടെ അധരങ്ങൾ പരിജ്ഞാനം വിതരുന്നു, മൂഢന്മാരുടെ ഹൃദയമോ നേരുള്ളതല്ല. ദുഷ്ടന്മാരുടെ അഹമിഹോ വെറുപ്പ്, നേരിടുന്നവരുടെ പ്രാർത്ഥനയോ അവന് പ്രസാദം. ദുഷ്ടന്മാരുടെ വഴി യഹോവയ്ക്ക് വെറുപ്പ്, എന്നാൽ നീതിയെ പിന്തുടരുന്നവനെ അവൻ സ്നേഹിക്കുന്നു. സന്മാർഗം ത്യജിക്കുന്നവന് കഠിന ശിക്ഷ വരും, നാശന വെറുക്കുന്നവൻ മരിക്കും. പാതാളവും നരവും യഹോവയുടെ ദൃഷ്ടിയിലിരിക്കുന്നു, മനുഷ്യപുത്രന്മാരുടെ ഹൃദയങ്ങൾ അത്രയധികം. പരിഹാസി ശാസന ഇഷ്ടപ്പെടുന്നില്ല, ജ്ഞാനികളുടെ അടുക്കൽ ചെല്ലുന്നതുമില്ല. സന്തോഷമുള്ള ഹൃദയം മുഖപ്രസാദമുണ്ടാക്കുന്നു, ഹൃദയത്തിലെ വ്യസനം കൊണ്ടോ ധൈര്യം ക്ഷയിക്കുന്നു. വിവേകമുള്ളവന്റെ ഹൃദയം പരിജ്ഞാനം അന്വേഷിക്കുന്നു, മൂഢന്മാരുടെ വായോ പോഷത്വം ആചരിക്കുന്നു. അരിഷ്ടന്റെ ജീവനാൾ ഒക്കെയും കഷ്ടകാലം, സന്തുഷ്ടതയോ നിത്യ ഉത്സവം. ബഹുനിക്ഷേപവും അതിനോടുകൂടെ കഷ്ടതയുമുള്ളതിനേക്കാൾ യഹോവ ഭക്തിയോടുകൂടെ അല്പധനമുള്ളത് നന്ന്. ദോഷത്വമുള്ളിടത്ത് തടിപ്പിച്ച ആളേക്കാൾ സ്നേഹമുള്ളിടത്തെ ശാഖഭോഷണം നല്ലത്. ശോധമുള്ളവൻ കലഹമുണ്ടാക്കുന്നു, ദീർഘക്ഷമയുള്ളവനോ കലഹം ശമിപ്പിക്കുന്നു. മടിയന്റെ വഴി മുള്ളുവേലി പോലെയാകുന്നു, നീതിമാന്മാരുടെ പാതയോ പരിവഴിച്ചേ. ജ്ഞാനമുള്ള മകനപ്പനെ സന്തോഷിപ്പിക്കുന്നു, മൂഢനോ അമ്മയെ നിന്ദിക്കുന്നു. ദൈവമേ സ്വജനയ്ക്ക് യോഗ്യമാകുന്നു, പാറയ്ക്കുമോ?
പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ, പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ സ്തുതി. പ്രത്യേക ദൈവത്തിന്റെ വലുതിന്റെ നാമത്തിന്റെ മഹത്വം ഉണ്ടായിരിക്കട്ടെ. ശവദിനാചരണത്തിന്റെ ആഭിമുഖ്യത്തിൽ ബുധനാഴ്ച നടത്തി വരുന്ന അനുഗ്രഹീതമായ ഈ ടെലിഫോണിക് പ്രാർത്ഥനാ കൂട്ടായ്മയിലേക്ക് എല്ലാ ദൈവമക്കളെയും വളരെ സ്നേഹാദരോടുകൂടി സ്വാഗതം ചെയ്യുന്നു. ഒരു ബുധനാഴ്ചയോടുകൂടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാൻ തക്കവണ്ണം തന്നിരിക്കുന്ന ആരോഗ്യത്തിനും സൗഖ്യത്തിനും അവസരത്തിനുമാണ് ദൈവത്തെ സ്തുതിക്കാം. ദൈവം തരുന്ന ഓരോ നിമിഷങ്ങളും ജീവിതത്തിലെ ഏറ്റവും വിലപ്പെട്ട മൂല്യങ്ങളായ നിമിഷങ്ങളാണ്. ദൈവം തരുന്ന ഓരോ നിമിഷങ്ങളും ദൈവത്തെ അറിയാനുള്ള നിമിഷങ്ങളാണ്. ദൈവം തരുന്ന ഓരോ നിമിഷങ്ങളും ദൈവത്തെ അനുസരിക്കാനും ദൈവസ്നേഹം അനുഭവിക്കാനും പങ്കുവെക്കാനുള്ള നിമിഷങ്ങളാണ്. ആ ഒരു ദൈവിക അനുഭവത്തിലേക്ക് ജീവിക്കാൻ തക്കവണ്ണം നമുക്ക് ദൈവസന്നിധിയിൽ ആശ്രയിക്കാം. ഓരോ നിമിഷവും വീഴാതെ തളരാതെ നമ്മളെ കരുതുന്ന ദൈവസന്നിധിയിൽ ആമുഖമായിട്ട് നമുക്ക് നമ്മുടെ ശിരസുകളെ സമർപ്പിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം. ഈ ശുശ്രൂഷയ്ക്ക് ഏറ്റവും നേതൃത്വം നൽകുന്ന ഭദ്രാസനം മെത്രാപ്പോലീത്ത തിരുമനസ് നാട്ടിലാണെന്നുള്ള കാര്യം നമുക്കറിയാം. എങ്കിലും പ്രത്യേകമായിട്ട് അപ്പീന തിരുമനസിനെ നമ്മൾ തന്നെ ഓർക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുന്ന എല്ലാ വൈദികരെയും, പ്രത്യേകിച്ച് അരമനയിൽ സാന്നിധ്യം കൊണ്ട് നിറയ്ക്കുന്ന പ്രിയപ്പെട്ട ഐസക് അച്ഛൻ, അതുപോലെ തന്നെ ബിജോയി അച്ഛൻ, രണ്ട് വൈദികരെയും പ്രത്യേകമായിട്ട് സ്വാഗതാശംസിക്കുന്നു. അതോടൊപ്പം തന്നെ ഇന്നത്തെ ശുശ്രൂഷയ്ക്ക് ധ്യാനത്തിന് നേതൃത്വം കൊടുക്കുന്ന വന്നി അനീഷച്ഛനെ വളരെ സ്നേഹത്തോടും ആദരവോടും കൂടെ ധന്യമാർന്ന ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുന്ന എല്ലാ ഭദ്രാസനത്തിന്റെ ഉള്ളിലും പുറത്തുമായിട്ടുള്ള ദൈവമക്കളെ പ്രാർത്ഥനാപൂർവ്വം ധന്യമാർന്ന ശുശ്രൂഷയിലേക്ക് സ്വാഗതം ആശംസിക്കട്ടെ. സുവിശേഷ ഗീതങ്ങളിൽ ഏറ്റവും സുപരിചിതമായ 19-ാമത്തെ ഗീതം ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്നവനെ, നിന്റെ സന്നിധിയിൽ ഞാൻ വരുന്നേ. ജീവിതത്തിൽ ഒരുപക്ഷെ നമ്മെ സന്തോഷത്തോടെ ജീവിപ്പാൻ പ്രേരിപ്പിക്കുന്ന വലിയൊരു ശക്തി പ്രാർത്ഥന എന്ന് പറയുന്ന വാക്കുകൊണ്ട് വിശദീകരിക്കാൻ പോലും സാധിക്കാത്തതിലപ്പുറമുള്ള ഒരു ശക്തിയാണ്. നമുക്ക് പ്രതീക്ഷയും പ്രത്യാശയും ധൈര്യവും വിശ്വാസവും ഒക്കെ നിലനിൽക്കുന്നത് ദൈവത്തോട് നാം കാണിക്കുന്ന പ്രാർത്ഥനാപൂർവമായ ബന്ധത്തിലാണ്. പ്രത്യേകിച്ച് പരിശുദ്ധമായ നോമ്പിൽ കൂടിയൊക്കെ നമ്മുടെ പിതാക്കന്മാർ എങ്ങനെ പ്രാർത്ഥിക്കണമെന്നും ഏത് തലത്തിൽ നിത്യതയ്ക്ക് വേണ്ടി നമുക്ക് ദൈവവുമായിട്ട് ബന്ധപ്പെടണം എന്നൊക്കെ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. ആ ഒരു വിശ്വാസ ലക്ഷ്യത്തോടുകൂടി ദൈവസന്നിധിയിൽ നമുക്ക് തന്നെ സമർപ്പിക്കുകയും ഓരോ നിമിഷവും നമ്മളെ കരുതുന്ന, നമ്മളെ നയിക്കുന്ന ദൈവത്തെ പ്രാർത്ഥനാപൂർവം പിൻപറ്റുകയും ചെയ്യാം.
പ്രാർത്ഥനയ്ക്കുത്തരം നൽകുന്നോരെ, നിന്റെ സന്നിധിയിൽ ഞാൻ വരുന്നേ. സ്വർഗീയാനുഗ്രഹ ഭണ്ഡാരത്തിൻ വാതിൽ തുറക്കണമേ, സ്വർഗീയാനുഗ്രഹ ഭണ്ഡാരത്തിൻ വാതിൽ തുറക്കണമേ. കേൾക്കണേ എൻ പ്രാർത്ഥന, നൽകണേ എൻ യാചന. കേൾക്കണേ എൻ പ്രാർത്ഥന, നൽകണേ എൻ യാചന. പുത്രന്റെ നാമത്തിൽ ചോദിക്കുമ്പോൾ ഉത്തരം തരുമെന്നരുളിയോനെ. പുത്രന്റെ നാമത്തിൽ ചോദിക്കുമ്പോൾ ഉത്തരം തരുമെന്നരുളിയോനെ. നീക്കം വരാത്തതിൻ വാഗ്ദത്തമൻ, പേർക്കു നീ തന്നുവല്ലോ. നീക്കം വരാത്തതിൻ വാഗ്ദത്തമൻ, പേർക്കു നീ തന്നുവല്ലോ. കേൾക്കണേ എൻ പ്രാർത്ഥന, നൽകണേ എൻ യാചന. കേൾക്കണേ എൻ പ്രാർത്ഥന, നൽകണേ എൻ യാചന. വചനമെന്നാത്മാവിൻ ദാഹം തീർപ്പാ, അരുളുക ദാസരിൽ വരമധികം. വചനമെന്നാത്മാവിൻ ദാഹം തീർപ്പാ, അരുളുക ദാസരിൽ വരമധികം. പകരുകയാത്മാവിൻ തിരുത്തക്രിയ, നിറയുവാൻ നിൻ ജനങ്ങൾ. പകരുകയാത്മാവിൻ തിരുത്തക്രിയ, നിറയുവാൻ നിൻ ജനങ്ങൾ. കേൾക്കണേ എൻ പ്രാർത്ഥന, നൽകണേ എൻ യാചന. കേൾക്കണേ എൻ പ്രാർത്ഥന, നൽകണേ എൻ യാചന. പാപവും രോഗവും അകറ്റിടുവാ, രുധിരത്തിലത്ഭുത ശക്തി ഇന്ന്. പാപവും രോഗവും അകറ്റിടുവാ, രുധിരത്തിലത്ഭുത ശക്തി ഇന്ന്. അറിയുവാനിവിടെ വിശ്വാസത്തിൻ്റെ ഹൃദയങ്ങൾ തുറക്കണമേ. അറിയുവാനിവിടെ വിശ്വാസത്തിൻ്റെ ഹൃദയങ്ങൾ തുറക്കണമേ. കേൾക്കണേ എൻ പ്രാർത്ഥന, നൽകണേ എൻ യാചന. കേൾക്കണേ എൻ പ്രാർത്ഥന, നൽകണേ എൻ യാചന. പ്രാർത്ഥനയ്ക്കുത്തരം നൽകുന്നോനേ, നിന്റെ സന്നിധിയിൽ ഞാൻ വരുന്നേ. സ്വർഗീയാനുഗ്രഹ ഭണ്ഡാരത്തിൻ വാതിൽ തുറക്കണമേ. സ്വർഗീയാനുഗ്രഹ ഭണ്ഡാരത്തിൻ വാതിൽ തുറക്കണമേ.
പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം ബ്രാൻ പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ സ്തുതി. ദൈവമേ നീ പരിശുദ്ധനാവുന്നു, ദൈവമേ നീ പരിശുദ്ധനാവുന്നു, ബലവാനെ നീ പരിശുദ്ധനാവുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാവുന്നു, ഞങ്ങൾക്ക് വേണ്ടി കുറ്റപ്പെട്ടവനെ ഞങ്ങളോട് തന്നെ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാവുന്നു, ബലവാനെ നീ പരിശുദ്ധനാവുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാവുന്നു, ഞങ്ങൾക്ക് വേണ്ടി കുറ്റപ്പെട്ടവനെ ഞങ്ങളോട് തന്നെ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ നമസ്കാരവും ശുശ്രൂഷയും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്തുതി, കർത്താവേ നിനക്ക് സ്തുതി. പാപികളോട് കരുണയിൽ നമിച്ചനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാം പരിശുദ്ധമാപ്പെടണമേ, നിന്റെ രാജ്യം വരയണമേ, തിരുവിട്ട സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം തരണമേ. ഞങ്ങളടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുത്, പിന്നെ ആ ദുഷ്ടമറ്റൊന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. തുടർന്നാൽ രാജ്യശക്തി മോത്തവും നീക്ക നിനക്കുള്ളതാന്നു. ആ മീൻ നിറഞ്ഞ പറയുമേ, നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവിനോടുകൂടെ ഈത്തിരികളിൽ വാഴ്ത്തപ്പെട്ടവളാകുന്നു. നിന്റെ വയറ്റിൽ ഫലമായ നമ്മുടെ കർത്താവായ ശ്രമിച്ചാ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ശുദ്ധനെ പറയാമേ, തമ്പുരാന്റെ അമ്മേ, ഭാവികളെ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും മരണസമയത്തിലും ദൈവത്തിനോട് അപേക്ഷിച്ചുകൊള്ളണമേ. പാറയ്ക്കുമോർ കർത്താവേ, നിന്റെ കരുണയാൽ ഞങ്ങളെ നല്ലതും വളമുള്ളതുമായി നിലമാക്കി തീർക്കുകയും നിന്റെ കൽപ്പനകളാകുന്ന വിത്ത് ഞങ്ങൾ വിളതച്ച് മുളപ്പിച്ച് വളർത്തുകയും ചെയ്യണമേ. രക്ഷിതാവേ, നിന്റെ കരുണയാൽ സകല അന്യായങ്ങളിൽ നിന്നും സകല ദുഷ്ടതകളിൽ നിന്നും ലോകമോഹങ്ങളിൽ നിന്നും ഞങ്ങളെ തുടച്ചു വെടിപ്പാക്കണമേ. കർത്താവേ, നിന്റെ മുന്തിരിത്തോട്ടത്തിൽ നല്ല വേലക്കാരായിരിക്കാൻ കൃപയോടെ ഞങ്ങളെ സഹായിക്കണമേ. സ്വർഗീയ കൃഷിക്കാരനായ കർത്താവേ, ദുഷ്ടൻ ഞങ്ങളിൽ കളകൾ വിതയ്ക്കാതെ നിന്റെ കാവലുണ്ടായിരിക്കണമേ. സ്വർഗരാജ്യത്തിലേക്കുള്ള വഴി ഞങ്ങളെ കാണിച്ചു തന്നവരാപേക്ഷിയ, നിന്റെ ഇഷ്ടപ്രകാരം അതിൽ കൂടുതൽ ശരിയായിട്ട് നടപ്പാൻ ഞങ്ങളെ യോഗ്യന്മാരാക്കണമേ. ദൈവമായ കർത്താവേ, ഞങ്ങൾ പാപക്കുഴിയിൽ വീണിരിക്കുന്നു. നിന്റെ മഹാകരുണയാൽ അതിൽ നിന്ന് ഞങ്ങളെ വലിച്ചു കയറ്റണമേ. പ്രയോജനകരമായി നോമ്പിനെ ശരിയായി നിവർത്തിപ്പാൻ ഞങ്ങൾ കൃപ ചെയ്യണമേ. കരുണയോടെ ഞങ്ങളുടെ കറകളെ കഴുകി ഒഴിപ്പാക്കുകയും ചെയ്യണമേ. ആത്മാക്കളുടെ ഉത്തമ വൈദ്യനായ കർത്താവേ, അശുദ്ധ മോഹങ്ങളിൽ രോഗപ്പെട്ടിരിക്കുന്ന ഞങ്ങൾക്ക് നീ ഔഷധം നൽകണമേ. ഞങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി സാത്താനോട് യുദ്ധം ചെയ്ത് അവനെ മറിച്ചിട്ടവനായ കർത്താവേ, അവന്റെ ചതികളിൽ നിന്നും ഉപായ തന്ത്രങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. പാപി ജീവിപ്പാൻ അല്ലാതെ മരിപ്പാൻ എനിക്കിഷ്ടമില്ലെന്ന് ദീർഘദർശിയെ കൊണ്ട് പറയിച്ചവനായ ദൈവമേ, ഞങ്ങൾ നിനക്കായിട്ട് ജീവിപ്പാനും നിന്റെ തൊഴുത്തിലേക്ക് വരുവാനും കൃപ ചെയ്യണമേ. ദാനിയൽ നോമ്പുനോറ്റ് സിംഹങ്ങളുടെ വായ അടച്ചു കളഞ്ഞുവല്ലോ. കർത്താവേ, ഞങ്ങളെ പിടിപ്പാൻ കാത്തിരിക്കുന്ന പിശാചുകളിൽ നിന്ന് ഞങ്ങളെ സംരക്ഷിക്കണമേ. ഹാനനീയ മുതലായ പൈതങ്ങൾ നോമ്പ് മൂലം അഗ്നിയിൽ നിന്ന് രക്ഷിക്കപ്പെട്ടതുപോലെ കർത്താവേ, ഞങ്ങളുടെ നോമ്പ് മൂലം അഗ്നി നരകത്തു നിന്ന് ഞങ്ങളെ കാത്തുകൊള്ളുകയും ചെയ്യുമാറാകണമേ. കന്യകമറിയാവിൽ നിന്ന് ശരീരമെടുത്ത് മനുഷ്യനായി തീർന്ന് പാപികളെ ഞങ്ങളുടെ ഇടയിൽ പെരുമാറുകയും പരിശുദ്ധ നോമ്പിനെ തോറ്റുപോകാത്ത ആയുധമായി ഞങ്ങൾക്ക് തരികയും ചെയ്ത രക്ഷിതാവേ, നിന്റെ ദൈവത്വത്തിന് ഇഷ്ടമായിരിക്കുന്ന അവസ്ഥയിൽ ജീവിച്ച് നിനക്ക് ഇഷ്ടന്മാരായിരിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. നോമ്പിനാൽ പറദീസയുടെ വാതിൽ തുറക്കപ്പെടുന്നു. അതിനെ ശരിയാചരിക്കുന്നവർക്ക് മാലാഖമാരുടെ പറഭയും ഉയരത്തിലേക്ക് കരയിടുവാൻ ആത്മചിറകുകൾ ലഭിക്കുന്നു. മഹാകാരണയുള്ള ദൈവമേ, ഞങ്ങളുടെ ഈ നോമ്പിൽ നിന്റെ വരങ്ങളും സഹായങ്ങളും ധാരാളമായി ഞങ്ങൾക്ക് ജോലി ചെയ്തു തരണമേ. ഈ ലോകത്തിൽ ദാനധർമ്മങ്ങളെ വിതയ്ക്കുന്നവന് ഉയർപ്പന്റെ നാളിൽ കൊയ്യുവാനിടയാകും. ധർമ്മം ചെയ്യുന്ന നീതിവാന്മാർ ഭാഗ്യവാന്മാർ തന്നെ. മഷീഹ വന്നെല്ലാവന്റെയും പ്രവൃത്തികൾ പരിശോധിക്കുന്ന സമയത്ത് ധർമ്മം ചെയ്തവർക്ക് നിത്യജീവൻ നൽകപ്പെടുന്നു. മുപക്ഷില്ലാത്തത് ന്യായാധിപതിയായ മഷീഹ തമ്പുരാനെ നിനക്ക് സ്തുതി. മഹാകാരുണ്യവാനായ ദൈവമേ, നിന്റെ വരങ്ങളെ ഞങ്ങൾക്ക് വർദ്ധിപ്പിച്ചു തരണമേ. ദൈവാനായ കർത്താവേ, ഞങ്ങളുടെ അപേക്ഷ കൈക്കൊള്ളണമേ. നിന്നിൽ നിന്നല്ല എപ്പോഴും വരങ്ങൾ ഒഴുകിക്കൊണ്ടിരിക്കുന്നതിനാൽ നിന്നെ വിളിക്കുന്ന പാപികളോട് നീ ഉത്തരം അരുളി ചെയ്ത് അവരുടെ മേൽ നിന്റെ വരങ്ങളെ ഒഴുക്കണമേ. നിന്റെ വാതിക്കൽ മുട്ടുന്നവർക്ക് തുറന്നു കൊടുക്കുകയും ചെയ്യണമേ. കർത്താവെ, ഞങ്ങളുടെ അപേക്ഷ പ്രകാരം ഞങ്ങൾക്ക് കരുണയും പാപമോചനവും സ്വർഗരാജ്യത്തിൽ പുതിയ ജീവനും നൽകണമേ. സർവ്വരഹസ്യങ്ങൾ വെളിപ്പെടുത്തുന്നതായ മഹാദിവസത്തിൽ ഞങ്ങളെ ലജ്ജിപ്പിക്കാതെ സ്വർഗരാജ്യം അവകാശിപ്പാൻ യോഗ്യരായി തീർക്കണമേ. നിന്റെ അടിയാരായി ഞങ്ങളുടെ നോമ്പ് ശുശ്രൂഷയും കൈക്കൊള്ളുകയും ചെയ്യണമേ. കർത്താവെ, നിന്റെ കരുണയുടെ വാതിലുകൾ തുറന്നു തരണമേ. ഞെരുക്കത്തിന്റെ കാലങ്ങൾ ഞങ്ങൾക്ക് വന്നുകൂടുമാറാകരുത്. ഞങ്ങളുടെ മുമ്പിൽ നിന്റെ വാതിൽ അടച്ചു കളഞ്ഞാൽ പിന്നെ ഞങ്ങൾ എവിടെ പോയി മുട്ടേണ്ടു? നിന്റെ രൂപത്തിൽ സൃഷ്ടിക്കപ്പെട്ടവരായി ഞങ്ങളോട് ദയ തോന്നി ഞങ്ങളെ കൈവിട്ട് കളയാതിരിക്കണമേ. ഞങ്ങളുടെ അകൃത്യങ്ങളുടെ ദുർഗന്ധം നിമിത്തം നിന്റെ സന്നിധിയിൽ നിന്ന് ഞങ്ങളെ പുറന്തള്ളി കളയുകയും വരുത്. സകലത്തിന്റെ ഉടവനായ സ്വർഗസ്വ പിതാവേ, ഈ ദിവസം പാപമലിനത കൂടാതെ നീ ഞങ്ങളെ കാത്തുകൊള്ളണമേ. ഞങ്ങളുടെ പിതാക്കന്മാർ ദൈവമായ കർത്താവെ, നീ നീക്കം വാഴ്ത്തപ്പെട്ടവനും പോഴ്ത്തപ്പെട്ടവനും തിരുനാമാത്രവനുമാകുന്നു. കർത്താവെ, ഞങ്ങളുടെ ശരണം നിന്റെ മേൽ ഇരിക്കുന്നത് പോലെ നിന്റെ കൃപയും കരുണയും ഞങ്ങളുടെ മേൽ ഇരിക്കണമേ. കർത്താവെ, നീ വാഴ്ത്തപ്പെട്ടവനാകുന്നു. നിന്റെ കൽപ്പഴി ഞങ്ങളെ പഠിപ്പിക്കുകയും കാണിച്ചു തരികയും ചെയ്യണമേ. നീ വാഴ്ത്തപ്പെട്ടവനാകുന്നു. കർത്താവെ, നിന്റെ കൽപ്പനയാൽ നിന്റെ വേദപ്രാണങ്ങൾ വഴി ഞങ്ങളെ പഠിപ്പിക്കണമേ. നീ വാഴ്ത്തപ്പെട്ടവനാവുന്നു. പരിശുദ്ധ റൂഹ, നിന്റെ പ്രകാശങ്ങളാൽ ഞങ്ങളെ പ്രകാശിപ്പിക്കണമേ. നിന്റെ കരുണ എന്നേക്കും ഞങ്ങളുടെ മേലുണ്ടായിരിക്കണമേ. കർത്താവെ, നിന്റെ കൈവേല നീ നിരസിച്ചു കളയരുത്. നിനക്ക് സ്തുതി യോഗ്യമാവുന്നു, നിനക്ക് സ്തുതി ചേർച്ചയാവുന്നു. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായ്മയുള്ളവ എന്നേക്കും നിനക്ക് മഹത്വയുക്തമാകുന്നു. കർത്താവെ, നിനക്ക് സ്തോത്രം ചെയ്യുന്നതും ഉന്നതപ്പെട്ട നിന്റെ നാമത്തിന് പാടുന്നതും പ്രഭാതകാലത്തിന്റെ കൃപയെയും രാത്രികാല വിശ്വാസാർഹയ്ക്ക് എത്രയോ നല്ലതാകുന്നു. കർത്താവ്, പ്രഭാവത്തിന് ശ്രദ്ധ നീക്കണമേ. പ്രഭാസമയത്ത് ഞാൻ ഒരുക്കി നിനക്ക് കാണപ്പെടുമാറാകണമേ. കർത്താവെ, ഞങ്ങളെല്ലാവരുടെ പാപങ്ങളെ പരിഹരിച്ച് ക്ഷമിക്കണമേ. പരിശുദ്ധനായുള്ള നിന്റെ വലിയ ഞങ്ങളെ വാസിപ്പിച്ചതിന്റെ ഒരു നാമത്വം ഞങ്ങളുടെ രോഗം ഞങ്ങളെ സുഖപ്പെടുത്തണമേ. ആമീൻ. പ്രിയക ദൈവത്തിന്റെ വലിയൊരു നാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ആരാധ്യരായ വൈദിക ശ്രേഷ്ഠരെ, പ്രിയ മാതാപിതാക്കളെ, സഹോദരങ്ങളെ, അനുഗ്രഹീതമായ ഈ പ്രഭാതത്തിൽ നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. നമുക്ക് ഒരു ദിവസം കൂടെ, ഒരു ബുധനാഴ്ച കൂടെ വിവിധ സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് ദൈവത്തെ ഓർക്കുവാനും ദൈവത്തിന് തൃപാദങ്ങളിരിക്കുവാനും, പ്രത്യേകിച്ച് ഈ പരിശുദ്ധമായ നോമ്പിൽ നമ്മുടെ മനസ്സ് കൂടുതൽ വിശുദ്ധിയിലേക്ക് നയിക്കത്തക്കവണ്ണം അതിനായി ഒരുക്കാൻ ഇരിക്കുന്ന ഈ ശ്രേഷ്ഠമായ നിമിഷത്തെ ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കുകയും ആരാധിക്കുകയും വന്നിക്കുകയും ചെയ്യാം. പരിശുദ്ധമായ നോമ്പിൽ കൂടി നമ്മൾ പ്രയാണം ചെയ്യുന്നു. ഏതാണ്ട് പകുതി ദിനം ഇന്നുകൊണ്ട് കഴിയുന്നു. 25 ദിവസത്തും കൂടെ നമ്മൾ ഈ പ്രയാണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ ദിനങ്ങളിലൊക്കെ വിശുദ്ധിയിൽ ജീവിപ്പാൻ തക്കവണ്ണം നമ്മളെ കാത്തുപരിപാലിച്ച ദൈവത്തെ നമുക്ക് ഭക്തിയോടുകൂടി സ്തുതിക്കാം. തുടർന്നുള്ള ദിനങ്ങളിലും അതേ വിശുദ്ധി, അതിനപ്പുറമായ പരിശുദ്ധമായ തലങ്ങളിലേക്ക് മുന്നോട്ട് പോകാൻ തക്കവണ്ണം ദൈവമേ, അവിടുത്തെ പരിശുദ്ധാത്മാവ് ഞങ്ങളെ ഒരുക്കണമേ, സഹായിക്കണമെന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് ഈ ദിനങ്ങളിലൊക്കെ വിശുദ്ധിയോടെ പ്രയാണം ചെയ്യാൻ തക്കവണ്ണം നമുക്ക് കൂട്ട് സ്ലീബായുണ്ട്. നമുക്കറിയാം, പാതി മുമ്പോടനുബന്ധിച്ച് ദേവാലയങ്ങളിലൊക്കെ പഴയ നിമിത്തത്തിലെ മോശ ഇസ്രായേൽ ജനങ്ങളുടെ മധ്യത്തിൽ പിത്തളസർപ്പത്തെ നാട്ടി ജീവനുള്ള പാമ്പിന്റെ ദർശനമേറ്റ് പാപത്തിൽ മണ്ണപ്പെട്ട ജനസമൂഹത്തെ ജീവനില്ലാത്ത പിച്ചളസർപ്പം നോക്കി ജീവൻ പ്രാപിപ്പാൻ തക്കവണ്ണം ഒരുക്കിയ വലിയ ദൃഷ്ടാന്തത്തെ വർത്തമാന ലോകത്തിൽ ദൈവിക സ്നേഹത്തിനെ അനുഭവിച്ചറിയുവാൻ തക്കവണ്ണം നമുക്ക് ഒരുക്കി തന്നിരിക്കുന്നു. നമ്മുടെ മുമ്പാകെ നമ്മുടെ ദേവാലയത്തിൽ നമുക്ക് നോക്കുവാൻ തക്കവണ്ണം വെച്ചിരിക്കുന്ന സ്ലീബ, അതൊരു കാഴ്ചയിൽ നമ്മൾ കാണുന്നുണ്ടെങ്കിൽ തന്നെയും, കണ്ണുകൊണ്ട് നമ്മൾ കാണുന്നുണ്ടെങ്കിലും, അത് ഹൃദയം കൊണ്ട് തിരിച്ചറിയുന്ന, ഹൃദയം കൊണ്ട് കാണുന്ന ഒരു കാഴ്ചയിലേക്ക് നമ്മളെ നയിക്കുകയാണ്. കണ്ണിന്റെ നോട്ടം ചേരേണ്ടത് ഹൃദയത്തിന്റെ അനുതാപത്തിലാണ്. ലോകത്തിൽ ജീവിക്കുമ്പോൾ ചിന്തയിലും വാക്കുകളിലും പ്രവർത്തനങ്ങളിലും ദുർവികാരങ്ങളിലും ഒക്കെ പാമ്പിന്റെ ദംശനമേറ്റ നമുക്കൊക്കെയും ശ്ലീബായിലേക്കുള്ള ദർശനത്തിൽ കൂടി ലഭിക്കുന്നത് അനുതാപത്തിൽ കൂടി ഒരു പുതുജീവന്റെ ഒരു ഒരു പിടഞ്ഞെഴുന്നേറ്റ് ധൈര്യത്തോട് മുന്നോട്ട് പോകാൻ തക്കവണ്ണം ഊർജം നൽകുന്ന, പ്രേരകമാകുന്ന ഒരു വാക്കുകൾക്ക് അതീതമായ ഒരു ദൈവിക ശക്തിയുടെ ബലമാണ് എന്നുള്ളതിൽ നമുക്ക് യാതൊരു സംശയവുമില്ല. ആ ബലം നമുക്കുണ്ടാകുന്നത് ശ്ലീബായിലേക്ക് നോക്കി നമ്മുടെ ഹൃദയത്തെ അനുതാപത്തിൽ കൂടി പ്രോജ്വലിപ്പിക്കുമ്പോഴാണ്. ദൈവസന്നിധി പ്രാർത്ഥിക്കാം, ദൈവമേ, ഈ നോമ്പിന്റെ ദിനങ്ങളിൽ അങ്ങയുടെ ശ്ലീബായുടെ തണലിൽ അഭയം പ്രാപിച്ചുകൊണ്ട് പരിശുദ്ധിയോടെ ജീവിപ്പാൻ തക്കവണ്ണം, നിത്യത പ്രാപിപ്പാൻ തക്കവണ്ണം ഞങ്ങളെയൊക്കെ ഒരുക്കണമേ എന്ന് നമുക്ക് ദൈവസന്നിധിയിൽ വളരെ മുട്ടിപ്പായിട്ട് പ്രാർത്ഥിക്കുകയും നമുക്ക് അതിനായിട്ട് ഒരുങ്ങുകയും ചെയ്യാം. തിരുവചന ധ്യാനത്തിന് നേതൃത്വം കൊടുക്കുന്നത് പ്രിയപ്പെട്ട അനീഷ് ഐസക് അച്ഛനാണ്. അച്ഛന് ഡൽഹി ഡയസിലെ ഒരു വൈദിക ശ്രേഷ്ഠനാണ്. അദ്ദേഹത്തിന്റെ സ്വദേശം കാൺപൂർ, നോർത്ത് ഇന്ത്യയിലാണ് അച്ഛൻ ജനിച്ചതും വളർന്നതും പഠിച്ചതും ഒക്കെ. നാഗപൂർ വൈദിക സെമിനാറിൽ പഠനം പൂർത്തിയാക്കി കോട്ടയം തിയോളജിക്കൽ സെമിനാറിൽ MTH കഴിഞ്ഞ് അച്ഛന് ഭദ്രാസനത്തിന്റെ ചുമതല, ഭദ്രാസനത്തിലേക്ക് ദേവാലയത്തിന്റെ ചുമതല ഏൽക്കേണ്ട കോണം ഒരുങ്ങുന്ന നിമിഷമാണ്. ഈ ദിനത്തോടൊപ്പം അനുബന്ധിച്ച് അമേരിക്കയിൽ വിസിറ്റിന് വേണ്ടി പ്രിയപ്പെട്ട അച്ഛൻ കടന്നു വന്നു. എല്ലാവരുടെയും പേരിൽ വളരെ സ്നേഹ ആദരവോടുകൂടി പ്രിയപ്പെട്ട അനീഷ് അച്ഛനെ ഈ സ്വാഗതം ചെയ്യുന്നു. അമേരിക്കയിലേക്കും പ്രത്യേകിച്ച് ഇന്നത്തെ ഈ ഒരു യോഗത്തിൽ തിരുവചന ധ്യാനത്തിന് വേണ്ടി അച്ഛനെ സ്വാഗതം ചെയ്യുന്നു. അച്ഛൻ്റെ അമേരിക്കയിലെ താമസവും ശുശ്രൂഷയൊക്കെ ഏറ്റവും അനുഗ്രഹമായ തീരുവാനും അച്ഛൻ്റെ സാന്നിധ്യം തോന്നുന്ന പള്ളികളിലൊക്കെ ജനങ്ങൾക്ക് ആത്മീയ ഉത്തേജനം പകരുവാൻ തക്കവണ്ണം ഇടയായി തീരട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. അച്ഛൻ്റെ പ്രസംഗം നടത്തുന്നതിന് മുമ്പ് നമുക്ക് സുവിശേഷ ഗീതങ്ങളിലെ 17-ാമത്തെ ഗീതം ദൈവസന്നിധിയിൽ ചരണം സമർപ്പിക്കാം. സ്തുതിപ്പിൻ സ്തുതിപ്പിൻ എന്നും സ്തുതിച്ചിടുവിൻ യേശു രാജാവിനെ. സുവിശേഷ ഗീതങ്ങളിലെ 17-ാമത്തെ ഗീതം. ഈ ഗീതത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നു: അവൻ വരുന്ന നാളിൽ എന്റെ കരം പിടിച്ച് തന്റെ മാർവോട് അണച്ചിടുമേ. ഇതൊക്കെ വിശ്വാസിക്ക് ഉണ്ടാകേണ്ടുന്ന ഏറ്റവും വലിയൊരു സ്വപ്നമാകട്ടെ. എന്റെ തമ്പുരാൻ അവന്റെ 2-ാമത്തെ വരവില് അവന്റെ കരം പിടിച്ചുകൊണ്ട് അവന്റെ തിരുമാറിൽ അപ്പൻ മക്കളെ ചേർത്ത് പിടിക്കുന്നത് പോലെ ആ നെഞ്ചോട് ചേർത്ത് പിടിച്ച് ആ സുഖം അനുഭവിക്കാൻ തക്കവണ്ണം, ആ സുരക്ഷിതത്വം അനുഭവിക്കാൻ തക്കവണ്ണമുള്ള ഒരു വലിയ സാന്നിധ്യം, വലിയൊരു സാധ്യത നമുക്കുണ്ടാകുവാൻ തക്കവണ്ണം എടയായി തീരണമേ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. അതിനുവേണ്ടി നമ്മളെ ശ്രദ്ധ ചെലുത്തുന്ന, ഓർപ്പിക്കുന്ന, പ്രേരകമാകുന്ന ഈ ഗീതം ദൈവസന്നിധിയിൽ ചേർന്ന് സമർപ്പിക്കാം.
സ്തുതിപ്പിൻ സ്തുതിപ്പിൻ എന്നും സ്തുതിച്ചിടുവിൻ യേശു രാജാദി രാജാവിനെ. ഈ പാർത്തലത്തിൽ സൃഷ്ടികാർത്തനാവൻ എന്റെ ഉള്ളത്തിൽ വന്നതിനാ. ഈ പാർത്തലത്തിൽ സൃഷ്ടികാർത്തനാവൻ എന്റെ ഉള്ളത്തിൽ വന്നതിനാ. ആനന്ദമേ പരമാനന്ദമേ ഇത് സ്വർഗീയ സന്തോഷമേ. ഈ പാർത്തലത്തിൽ സൃഷ്ടികാർത്തനാവൻ എന്റെ ഉള്ളത്തിൽ വന്നതിനാ. ഈ പാർത്തലത്തിൽ സൃഷ്ടികാർത്തനാവൻ എന്റെ ഉള്ളത്തിൽ വന്നതിനാ. അവൻ വരുന്ന നാളിൽ എന്റെ കാരം പിടിച്ചു തന്റെ മാർവോടാണ് ചീടുമേ. ആ സമൂഹമതിൽ അന്നുകാർത്തരുമ ആശുഘോഷിക്കും സന്തോഷത്താ. ആ സമൂഹമതിൽ അന്നുകാർത്തരുമ ആർത്തുഘോഷിക്കും സന്തോഷത്താ. ആനന്ദമേ പരമാനന്ദമേ ഇതു സ്വർഗീയ സന്തോഷമേ. ഈ പാർത്തലത്തിൽ സൃഷ്ടികാർത്തനാവൻ എന്റെ ഉള്ളത്തിൽ വന്നതിനാ. ഈ പാർത്തലത്തിൽ സൃഷ്ടികാർത്തനാവൻ എന്റെ ഉള്ളത്തിൽ വന്നതിനാ. എൻ പാപങ്ങളെ മുറ്റും കഴുകിടുവാൻ സഞ്ജീവനെ നൽകിയവൻ വീണ്ടും വന്നിടുമേ മേഘവാഹനത്തിൽ കോടകോടി ദൂതരുമാ. വീണ്ടും വന്നിടുമേ മേഘവാഹനത്തിൽ കോടകോടി ദൂതരുമാ. ആനന്ദമേ പരമാനന്ദമേ ഇതു സ്വർഗീയ സന്തോഷമേ. ഈ പാർത്തലത്തിൽ സൃഷ്ടികാർത്തനാവൻ എന്റെ ഉള്ളത്തിൽ വന്നതിനാ. ഈ പാർത്തലത്തിൽ സൃഷ്ടികാർത്തനാവൻ എന്റെ ഉള്ളത്തിൽ വന്നതിനാ. കണ്ണുകൾ കൊതിച്ചിടുന്നേ ഉള്ളം തൂടി ചീടുന്നേ സാധാവിന്നുടെ വരവിനായി. ആരിൽ കാത്തതകൾ ഏറും ദീനം തോറുമേ കാന്താവേഗം നീ വന്നിടണേ. ആരിൽ കാത്തതകൾ ഏറും ദീനം തോറുമേ കാന്താവേഗം നീ വന്നിടണേ. ആനന്ദമേ പരമാനന്ദമേ ഇതു തോന്നിയ സന്തോഷമേ. ഈ പ്രാർത്ഥനത്തിൽ സൃഷ്ടികർത്തനവൻ എന്റെ ഉള്ളത്തിൽ വന്നതിനാ. ഈ പ്രാർത്ഥനത്തിൽ സൃഷ്ടികർത്തനവൻ എന്റെ ഉള്ളത്തിൽ വന്നതിനാ.
തിരുവചന ധ്യാനത്തിനായിട്ട് പ്രിയപ്പെട്ട അനീഷത്തിന് വളരെ സ്നേഹാദരവോടുകൂടി സ്വാഗതം ചെയ്യുന്നു.
പ്രിയേക ദൈവത്തിന്റെ യജ്ഞതിരുനാമം മോത്തപ്പെടുമാറാകട്ടെ. ആദരണീയരായ വൈദിക ശ്രേഷ്ഠൻ, എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, ശ്രേഷ്ഠമേറിയ ഈ നോവിലേക്ക് യാത്ര പലരും നമ്മളെ വിട്ട് അകന്നു പോകുമ്പോൾ ഈ ഒരാഴ്ചയിൽ കൂടെ നമുക്ക് ദൈവത്തെ നാമത്തെ സ്തുതിക്കുകയും ഒരുമിച്ച് വന്ന് അവരുടെ നാമത്തെ പുകഴ്ത്തി പ്രാർത്ഥിക്കുവാൻ തക്കവണ്ണം അവർ നിലയാക്കിയതിനായിട്ട് സർവേശ്വരനെ ആദ്യം തന്നെ നമുക്ക് സ്തുതിച്ച് സ്തോത്രം ചെയ്യാം. ഒരിക്കൽ ഒരു ടീച്ചർ ക്ലാസ്സിലേക്ക് കടന്നു വന്നിട്ട് ക്ലാസ്സിലുള്ള കുട്ടികളുടെ കയ്യിൽ മടക്കിയ ഒരു കടലാസ് കൊടുത്തു. കടലാസ് കൊടുത്തിട്ട് അവരോട് പറഞ്ഞു, നിങ്ങൾ ആരും ഇത് ഇപ്പോൾ തുറന്ന് നോക്കരുത്. എല്ലാവർക്കും കൊടുത്തു. കൊടുത്തതിന് ശേഷം എല്ലാവരെയും ഒരുമിച്ച് കൂട്ടിയിട്ട് പറഞ്ഞു, നിങ്ങൾ ഈ കടലാസ് തുറന്നു നോക്കുക. എന്നിട്ട് ഇതിനകത്ത് നിങ്ങൾക്ക് കാണാവുന്ന എല്ലാത്തിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാവുന്ന രീതിയിൽ നിങ്ങളുടെ വിവേകം ഉപയോഗിച്ച് നിങ്ങൾ വിവരിക്കുക. കുഞ്ഞുങ്ങൾ ഉത്സാഹപൂർവം ഈ കടലാസ് തുറന്നു നോക്കി. തുറന്നു നോക്കിക്കഴിഞ്ഞപ്പോൾ അവരുടെ വ്യാകുലതകൾ കൂടി. കാരണം അതിനകത്ത് ഒന്നും തന്നെ കാണുവാനില്ല. നടുക്ക് ഒരു കറുത്ത പൊട്ട് അല്ലെങ്കിൽ ഒരു ചെറിയ ബിന്ദു മാത്രമേ കാണാനുള്ളൂ. കുഞ്ഞുങ്ങൾ ടീച്ചറിന്റെ കണ്ണിലേക്ക് നോക്കി. ടീച്ചർ ഒന്ന് ചിരിച്ചു കാണിച്ചു, എന്നിട്ട് പിന്നെയും പറഞ്ഞു, നിങ്ങൾ കാണുന്നത് എന്തോ അതിനെക്കുറിച്ച് നിങ്ങളുടെ വിവേകം ഉപയോഗിച്ച് നിങ്ങൾ വർണ്ണിക്കുക. കുഞ്ഞുങ്ങൾ ഉത്സാഹപൂർവം ഈ കറുത്ത ബിന്ദുവിനെ കുറിച്ച് അങ്ങനെ വിവരിക്കാൻ തുടങ്ങി. ഇറ്റ്സ് എ സർക്കിൾ, ഇറ്റ് സ്റ്റാർട്സ് ആൻഡ് എൻഡ്സ് അറ്റ് ദ സെയിം പോയിന്റ്, ഇത്രയ്ക്ക് വീതിയുണ്ട്, ഇത്രയ്ക്ക് വർണ്ണമുണ്ട് എന്ന് പലതും ആ ബിന്ദുവിനെ കുറിച്ച് വർണ്ണിക്കുവാൻ തുടങ്ങി. എല്ലാത്തിനു ശേഷം ടീച്ചർ ഇവരുടെ എല്ലാം ഏകദേശം ഒരുപോലത്തെ വർണ്ണന തന്നെ വായിച്ച് നോക്കിക്കഴിഞ്ഞപ്പോൾ ടീച്ചർ ഈ കുഞ്ഞുങ്ങളോട് പറഞ്ഞു, നിങ്ങളെല്ലാവരും ഈ കറുത്ത ബിന്ദുവിനെ കുറിച്ച് വിവരിച്ചു. എന്നാൽ ഈ കറുത്ത ബിന്ദുവിനെ നിങ്ങളുടെ മുൻപിലേക്ക് പ്രദർശിപ്പിച്ചു തന്ന ആ വെളുത്ത കടലാസിനെ കുറിച്ച് നിങ്ങളൊന്നും പറഞ്ഞതുമില്ല എന്ന് ടീച്ചർ പറഞ്ഞു. പലപ്പോഴും നമ്മുടെ ജീവിതയാത്ര ഇപ്രകാരം തന്നെയാണ്. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയിട്ടുള്ള വഴികളെ നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ പലപ്പോഴും അതിനകത്ത് നമ്മുടെ കഷ്ടപ്പാടുകളും വേദനകളും പ്രയാസങ്ങളും മാത്രമേ നമ്മൾ ഓർക്കാറുള്ളൂ. ജീവിതത്തിൽ വന്നുപോയിട്ടുള്ള വഴികളിൽ നമുക്ക് കിട്ടിയിട്ടുള്ള സാധ്യതകളെയും ദൈവത്തിന്റെ ശ്രേഷ്ഠമേറിയ കൈത്താങ്ങളും അവസരങ്ങളും അനുഗ്രഹങ്ങളും പലപ്പോഴും നമ്മൾ മറന്നു പോകാറുണ്ട്. വിശുദ്ധ നോമ്പ് എന്ന് പറഞ്ഞത് ഈ കടന്നുപോയ ഇന്നലെ കുറിച്ചുള്ള ഒരു തിരിച്ചു നോക്കവുമാണ്. അതുകൊണ്ടാണ് പിതാക്കന്മാര് പറഞ്ഞിരിക്കുന്നത്, a lens should reach to 3R, 3R-ലേക്ക് നമ്മളെ ഇത് ഒന്ന് മനന്തരണം ചെയ്യണം. ഒന്ന്, a lens should lead to retrospection. A lens should lead to retrospection. ഒരു വിലയിരുത്തലായിരിക്കണം ഒരു നോമ്പ് എന്ന് പറയുന്നത്. രണ്ടാമത്, a lens should lead to retreat. ഒരു പിൻവാങ്ങൽ ആയിരിക്കണം നോമ്പ് എന്ന് പറയുന്നത്. മൂന്ന്, a lens should lead to return. ഒരു മടങ്ങിവരവ് ആയിരിക്കണം പരിശുദ്ധ നോമ്പ് എന്ന് പറയുന്നത്. അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ ഒരു നോമ്പ്, നമ്മൾ ഈ 50 ദിവസത്തെ നോമ്പ് നോക്കിക്കഴിയുമ്പോൾ അതിനകത്ത് 3 കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സാധിക്കണം. ഒന്ന്, ഒന്ന് വിലയിരുത്തണം നമ്മുടെ ജീവിതം എന്തായിരുന്നു, എങ്ങനെയായിരുന്നു, നമ്മൾ എവിടേക്ക് വന്ന് നിൽക്കുന്നു. രണ്ട്, നമ്മുടെ ജീവിതത്തിൽ വന്നു പോയിട്ടുള്ള പിഴവുകൾ ഉണ്ടെങ്കിൽ ഒന്ന് പിൻവാങ്ങണം. A lens should lead to a retreat. That is, you should move back from what you are or what you have done. മൂന്നാമത്തത്, തിരിച്ച് നമ്മുടെ മാതാപിതാക്കൾ ഗുരുക്കന്മാര് നമ്മളെ എന്ത് പാരമ്പര്യമായിട്ട് പഠിപ്പിച്ചുവോ അതിനെക്കുറിച്ച് അതിലേക്ക് ഒന്ന് തിരിച്ചു നോക്കുക. ശ്രേഷ്ഠമേറിയ ഈ മൂന്ന് ചിന്തകളും മനസ്സിൽ വെച്ചുകൊണ്ട് അല്പനേരത്തെ ധ്യാനത്തിന് വേണ്ടി ഞാൻ തിരഞ്ഞെടുത്ത വിശുദ്ധ വേദഭാഗം ഉൽപ്പത്തി പുസ്തകം അതിന്റെ 32-ാമത്തെ അധ്യായം 31-ാം വാക്യത്തിന്റെ ആദ്യത്തെ ഭാഗം, ദ ബുക്ക് ഓഫ് ജനസിസ് ചാപ്റ്റർ 32:31a. അവൻ പെനിയേൽ കടന്നു പോകുമ്പോൾ സൂര്യൻ ഉദിച്ചു. അവൻ എന്നവിടുന്ന് ചിത്രീകരിച്ചിരിക്കുന്നത് യാക്കോബിനെ കുറിച്ചാണ്. അപ്പൊ നമുക്ക് തിരുത്തി ഒന്ന് വായിക്കാം. യാക്കോബ് പെനിയേൽ കടന്നു പോകുമ്പോൾ സൂര്യൻ ഉദിച്ചു. എന്തിനാണ് യാക്കോബ് പെനിയേൽ കടന്നു പോകുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം. യാക്കോബ് എന്ന വാക്കിന്റെ അർത്ഥം തന്നെ ഒരുപക്ഷെ നമുക്കറിയാം, ഉപായി എന്നാണ്, ചതിയൻ എന്നാണ്, മറ്റുള്ളവരെ വക്രിക്കുകയും മറ്റുള്ളവർക്ക് തിന്മ മാത്രമേ ചെയ്യുന്ന ഒരു പ്രവണതയുള്ള വ്യക്തിയാണ് ഈ പറയുന്ന യാക്കോബ് പഴയ നിയമ പുസ്തകത്തിൽ. എന്നാൽ പിന്നീട് യാക്കോബിന്റെ ജീവിതത്തിൽ വലിയ ഒരു രൂപാന്തരം വരുന്നുണ്ട്. എന്നാൽ അതിലേക്ക് പോകുന്നതിന് മുൻപ് ഈ യാക്കോബിന്റെ ജീവിതം എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. യാക്കോബ് എന്ന വാക്കിന്റെ അർത്ഥം ആദ്യമേ ഞാൻ പറഞ്ഞു, അതിന്റെ അർത്ഥം ഉപായി എന്നാണ്. യാക്കോബിന്റെ ജീവിതം 1 മുതൽ നമുക്കൊന്ന് നോക്കാം. അമ്മയുടെ ഉദരത്തിൽ മുതൽ യാക്കോബ് ഒരു ചതിയനാണ്. അമ്മയുടെ ഉദരം മുതൽ യാക്കോബ് ഒരു ചതിയനാണ്. അതിനുശേഷം പിന്നീട് തന്റെ ജ്യേഷ്ഠ സഹോദരന്റെ ജ്യേഷ്ഠാവകാശം തട്ടിയെടുക്കുന്ന യാക്കോബിനെ വേദപുസ്തകം നമ്മുടെ മുൻപാകെ അവിടെ ചിത്രീകരിക്കുന്നു. വെറും ഒരു പായസത്തിന് വേണ്ടി തന്റെ ജ്യേഷ്ഠാവകാശം തട്ടിയെടുക്കുന്ന യാക്കോബിനെ നമുക്ക് കാണാം. പിന്നീട് തന്റെ പിതാവിന്റെ അടുക്കിലേക്ക് ചെന്ന് യാക്കോബ് പിന്നെയും അനുഗ്രഹം പ്രാപിക്കാൻ വേണ്ടി തന്റെ അപ്പനെയും ചതിക്കുന്നു, തന്റെ സഹോദരനെ ചതിക്കുന്നു. തന്റെ അപ്പനെ ചതിക്കുന്ന യാക്കോബിനെ ആണ് പലപ്പോഴും വേദപുസ്തകം ചിത്രീകരിച്ചിരിക്കുന്നത്. അപ്പന്റെ അടുക്കെ ചെന്നിട്ട് അപ്പൻ ചോദിക്കുന്നു, നീ ആരാണ് എന്ന് ചോദിക്കുമ്പോൾ യാക്കോബ് പറയുന്നു, ഞാൻ നിന്റെ മൂത്ത മകനാണ്, ഞാൻ നിന്റെ ജ്യേഷ്ഠ മകനാണ് എന്നാണ് പലപ്പോഴും യാക്കോബ് അവിടുന്ന് ചിത്രീകരിക്കുന്നത്. യാക്കോബിന്റെ ജീവിതം നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ അന്ധകാരത്തിൽ നിന്ന് അന്ധകാരത്തിലേക്ക് പോകുന്ന ഒരു ചിത്രീകരണമാണ് യാക്കോബിന്റെ ജീവിതം. യാക്കോബ് തന്റെ ജ്യേഷ്ഠനെ ചതിച്ച്, തന്റെ പിതാവിനെയും ചതിച്ച് വീട്ടിൽ നിന്ന് ഓടുന്ന ഒരു കാഴ്ച നമുക്ക് കാണാം. ഉൽപ്പത്തി പുസ്തകം 28-ാമത്തെ അധ്യായം അതിന്റെ 11-ാമത്തെ വാക്യം ഇപ്രകാരം പറയുന്നു, അവൻ ഒരു സ്ഥലത്ത് എത്തിയപ്പോൾ സൂര്യൻ അസ്തമിച്ചുകൊണ്ട് അവൻ അവിടെ രാപ്പാർത്തു. തന്റെ മാതാപിതാക്കളെയും തന്റെ സഹോദരങ്ങളെയും തന്റെ ചാർത്തക്കാരെയും തന്റെ നാടും തന്റെ വീടും എല്ലാം വിട്ട് യാക്കോബ് ഓടുകയാണ്. ദൈവസന്നിധിയിൽ നിന്ന് ഓടുന്ന ഒരു മനുഷ്യൻ അവന്റെ ജീവിതത്തിൽ അന്ധകാരത്തിൽ നിന്ന് അവൻ അന്ധകാരത്തിലേക്കാണ് മാറിപ്പോയിക്കൊണ്ട് ഇരിക്കുന്നത്. നമ്മള് 3 നോമ്പ് കാലഘട്ടത്തിൽ യോന പ്രവാചകന്റെ കാര്യം നമുക്കൊന്ന് ചിന്തിച്ചു നോക്കണം. അവൻ എടുത്തു പറയുന്നു, യോനയുടെ നിലവിലേക്ക് പോകാൻ പറയുന്നു. അവൻ തെർസീസിലേക്ക് പോയി, അവൻ കപ്പലിന്റെ അടിത്തട്ടിൽ പോയി സുഖമായിട്ട് കിടന്നുറങ്ങി. അവൻ ഓർത്തു, ആരും അറിയുന്നില്ല. എന്നാൽ അടിത്തട്ടിൽ പോയി സുഖമായിട്ട് കിടന്നുറങ്ങി, കാറ്റടിക്കുന്നു, മറ്റുള്ളവരെ എല്ലാം അത് ബാധിക്കുന്നു. എന്നാൽ ദൈവസന്നിധിയിൽ നിന്ന് അകന്നു പോയിരിക്കുന്ന ഈ യോനയ്ക്ക് അല്പനേരം സുഖകരമായ നിദ്ര കിട്ടുന്നു. പലപ്പോഴും നമ്മുടെ ജീവിതവും എന്ന് പറയുന്നത് ഇപ്പോൾ ഇതുപോലെ തന്നെയാണ്. നമ്മൾ ദൈവസന്നിധിയിൽ കടന്നു വരുമ്പോൾ അറിയാതെ നമുക്ക് ചിലപ്പോൾ പ്രയാസങ്ങൾ കടന്നു വരും. എന്നാൽ ദൈവസന്നിധിയിൽ നിന്ന് മാറിപ്പോകുമ്പോൾ ലൗകികവും ബാഹ്യവുമായ ചില സമാധാനം നമുക്ക് കിട്ടും. എന്നാൽ അത് താൽക്കാലികം മാത്രമായിരിക്കും. ഇവിടെ യാക്കോബിന്റെ ജീവിതവും ഇപ്രകാരം തന്നെയാണ്. തന്റെ മാതാപിതാക്കളെ ചതിച്ച്, തന്റെ സഹോദരനെ ചതിച്ച് യാക്കോബ് ഓടുമ്പോൾ വേദപുസ്തകം എടുത്തു കാണിക്കുന്നു, അവൻ ഒരു സ്ഥലത്ത് എത്തിയപ്പോൾ സൂര്യൻ അസ്തമിച്ചു. അവന്റെ ജീവിതത്തിൽ ദൈവാനുഗ്രഹം ഇല്ലാതെയായി പോകുന്നു എന്നാണ് പലപ്പോഴും ഈ എഴുത്തുകളുടെ ഇടയ്ക്ക് നമുക്ക് വായിക്കാവുന്ന ഒരു കാര്യം. അങ്ങനെ ദൈവത്തെ മറച്ച് ഓടുന്ന യാക്കോബ് എത്തിപ്പെടുന്നത് ലാബാന്റെ എരിച്ചിലേക്കാണ്. ഈ പറയുന്ന ലാബാന് തന്റെ അമ്മായിയച്ഛൻ ആകേണ്ട ഒരു വ്യക്തിയാണ്. എന്നാല് ഈ ലാബാന്റെ അടുക്കൽ ചെല്ലുമ്പോൾ പോലും യാക്കോബ് തന്റെ പേര് ഒരിക്കലും വെളിപ്പെടുത്തുന്നില്ല. നമുക്കറിയാം, നമുക്ക് എല്ലാവർക്കും പേരുകളുണ്ട്. ഓരോ വ്യക്തിക്കും അവരുടേതായിട്ടുള്ള പേരുകളുണ്ട്. ഒരു പേര് ഒരു വ്യക്തിയുടെ ഐഡന്റിറ്റിയാണ്. ഒരു പേര്
ഒരു വ്യക്തിയുടെ ഐഡന്റിറ്റിയാണ്. ഒരു വ്യക്തിയെ നമ്മൾ അറിയപ്പെടുന്നത് അവന്റെ പേര് ചൊല്ലിയാണ്. അങ്ങനെ വരുമ്പോൾ ഈ പലപ്പോഴും ഈ കേരള ഈ മധ്യ തിരുവിതാംകൂറില് ഈ കുഞ്ഞുങ്ങൾക്ക് മൂന്ന് തരം പേരുകൾ നമ്മൾ ഇടാറുണ്ട്. ഒന്ന്, ആ കുഞ്ഞ് ജനിച്ചു വീണ് കഴിയുമ്പോൾ ആ കുഞ്ഞുങ്ങൾക്ക് സ്നേഹത്തോടെ മാതാപിതാക്കൾ കൊടുക്കുന്ന ഒരു പേര്. ഇന്നത്തെ കാലത്ത് കുഞ്ഞുങ്ങളുടെ പേര് കേട്ടാൽ പലപ്പോഴും നമുക്ക് ചിരി മാത്രമേ വരത്തുള്ളൂ. അങ്ങനെ ആ കുഞ്ഞുങ്ങളുടെ പേരുകൾ അവർ ജനിച്ചു വീഴുമ്പോൾ ആ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്ന ആദ്യത്തെ പേര്. രണ്ടാമത്തെ പേര് എന്ന് പറയുന്നത് പരിശുദ്ധ മാമോദീസയിൽ കൂടെ സഭ ഈ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്ന ഒരു പേര്. അത് നമ്മുടെ ഒരു സംസ്കാരവും നമ്മുടെ പാരമ്പര്യവും അനുസരിച്ച് തലേശ്വരുന്ന അപ്പന്റെ പേരുകളായിരിക്കും പലപ്പോഴും ഈ കുഞ്ഞിന് കൊടുക്കുന്നത്. അങ്ങനെ തന്റെ ജീവിതത്തിൽ രണ്ട് പേര് ഈ കുഞ്ഞിന് കിട്ടി. എന്നാൽ തന്റെ പ്രവർത്തനവും തന്റെ പ്രവൃത്തിയും കാരണം, തന്റെ സംസ്കാരവും കാരണം ഈ കുഞ്ഞിന് സമൂഹം ഒരു പേര് കൊടുക്കും, സമൂഹം ഒരു പേര് കൊടുക്കും. പലപ്പോഴും തന്റെ ജന്മപേര് കൊണ്ടോ തന്റെ മാമോദീസ പേരുകൾ കൊണ്ടോ അല്ല ഒരു കുഞ്ഞും ഒരു വ്യക്തിയും അറിയപ്പെടുന്നത്. എന്നാൽ തന്റെ പ്രവർത്തനം കാരണം സമൂഹം ഈ വ്യക്തിക്ക് കൊടുക്കുന്ന ഒരു പേരുണ്ട്. ആ പേരിലാണ് പലപ്പോഴും ഒരു വ്യക്തി അറിയുന്നത്. നമ്മുടെ സമൂഹത്തിലും നമ്മുടെ ചുറ്റുവട്ടിലും നമ്മുടെ ജീവിതവും ഒന്ന് എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ ഇതുപോലെ ചില പേരുകൾ നമുക്കും കാണും എന്ന് നമുക്ക് ഒന്ന് അറിഞ്ഞു നോക്കാൻ സാധിക്കും. കാരണം പലപ്പോഴും ആൾക്കാർ നമ്മുടെ ഒഫീഷ്യൽ പേരുകൾ പറഞ്ഞാൽ പോലും നമ്മൾ അതിൽ അറിയപ്പെടുന്നില്ല. എന്നാൽ സമൂഹം നമ്മുടെ സംസ്കാരവും ശുദ്ധതയും മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് നൽകുന്ന ചില പേരുകളുണ്ട്. ആ പേരിലാണ് നമ്മൾ അറിയപ്പെടുന്നത്. അങ്ങനെ യാക്കോബ് ഉബായി എന്ന് ആദ്യമേ പറഞ്ഞു. യാക്കോബ് തന്റെ വീട്ടിൽ നിന്ന് ഓടുന്ന ഒരു ചിത്രമാണ് കാണുന്നത്. ഓടി തന്റെ അമ്മായിപ്പനായിരിക്കുന്ന ലാബാന്റെ അടുക്കലേക്ക് പോകുന്നു. ഈ വേദഭാഗം ഒന്ന് നമ്മൾ ശ്രദ്ധമേറിയ രീതിയിൽ ഒന്ന് വായിക്കുകയാണെങ്കിൽ നല്ല ഹാസ്യപരമായ ഒരു റൊമാൻറ്റിക് സിനിമയുടെ ചിത്രമാണ് ഇവിടെ കാണുന്നത്. യാക്കോബ് പോയി ഇരിക്കുന്നു. അവിടെ ലാബാന്റെ മകൾ തന്റെ ആടുകളെ തീറ്റാൻ വേണ്ടി വരുന്നു. അവിടെ ഉണ്ടായിരിക്കുന്നവരെ എല്ലാം ഒന്ന് അടിച്ചു മാറ്റിയിട്ട് അവർക്ക് വെള്ളം കോരി കൊടുക്കുന്നു. ഒരു റൊമാൻറ്റിക് ഫിലിമിന്റെ എല്ലാവിധ സീനും ഇവിടെ കാണാനുണ്ട്. പോട്ടെ, അതെല്ലാം മാറ്റി വെച്ചുകൊണ്ട് നമുക്ക് നോക്കാം. ലാബാന്റെക്ക് ചെന്നിട്ട് പോലും ഈ യാക്കോബിനോട് അവൻ ചോദിക്കുന്നു, നീ ആരാണ്? നീ ആരാണെന്ന് ചോദിക്കുമ്പോൾ യാക്കോബ് പിന്നെയും അവന്റെ പേര് വെളിപ്പെടുത്തുന്നില്ല. യാക്കോബ് ആ പേര് പിന്നെയും മറച്ചു വെക്കുകയാണ്. എന്നിട്ട് പറയുന്നു, ഞാൻ നിന്റെ സഹോദരിയുടെ പുത്രനാണ്, ഞാൻ നിന്റെ സഹോദരിയുടെ പുത്രനാണ്. തന്റെ അപ്പനോട് ചോദിച്ചു, അപ്പൻ ചോദിച്ചു, നീ ആരാണ്? യാക്കോബ് പറഞ്ഞു, ഞാൻ നിന്റെ ജ്യേഷ്ഠ മകനാണ്. തന്റെ അമ്മായിയപ്പൻ ഇവിടെ ചോദിച്ചു, നീ ആരാണ്? ഞാൻ നിന്റെ സഹോദരിയുടെ പുത്രനാണ്. യാക്കോബ് തന്റെ പേര് കുറ്റബോധം മുഖാന്തരം വെളിപ്പെടുത്തുന്നില്ല. ഒരുപക്ഷെ ഭയം കാണും, തന്റെ ജ്യേഷ്ഠ സഹോദരൻ തന്റെ പിന്നാലെ വരും, എവിടാന്ന് മനസ്സിലാക്കി കൊല്ലും എന്നുള്ള ഭയം യാക്കോബിനെ ഭരിച്ചിട്ടുണ്ടാകും. എന്തോ ആയാലും യാക്കോബ് തന്റെ പേര് വെളിപ്പെടുന്നില്ല. പിന്നെ ഒരു വലിയ തപസ്സാണ് യാക്കോബിന്റെ ജീവിതത്തിൽ നടക്കുന്നത്. 20 വർഷത്തെ തപസ് യാക്കോബിന്റെ ജീവിതത്തിൽ അവിടുന്ന് നടക്കുന്നു. ഈ പറഞ്ഞ 31-ാം അധ്യായം 38-ാമത്തെ വാക്യത്തിൽ യാക്കോബ് ലാബാനോട് പറയുന്നു, ഈ 20 സംവത്സരം ഞാൻ നിന്റെ അടുക്കൽ പാർത്തു. 20 സംവത്സരം എന്ന് പറയുന്നത് ആദ്യത്തെ 7 വർഷം തന്റെ ഭാര്യ റാഹേലിനെ സ്വന്തമാക്കാൻ വേണ്ടി തന്റെ അമ്മായിയപ്പന് അടിമപ്പണി ചെയ്ത യാക്കോബ്. എന്നാൽ അമ്മായിയപ്പൻ തന്നെക്കാട്ടിൽ വലിയ വക്രനായതുകൊണ്ട് ജ്യേഷ്ഠ മകളെ, മൂത്ത മകളെ തന്നേക്ക് കെട്ടിച്ചു കൊടുത്തു, ലേഹയെ കെട്ടിച്ചു കൊടുത്തു. അത് കഴിഞ്ഞ് താൻ ആഗ്രഹിച്ചത് ഇളയ മക്കളെയാണെന്ന് മനസ്സിലാക്കി യാക്കോബിനോട് പറയുന്നു, നീ എന്നെ 7 വർഷം കൂടെ നീ അവിടുന്ന് സേവിക്കണം. യാക്കോബ് കൂട്ടത്തിൽ ഉണ്ടായിരുന്നപ്പോൾ ഈ പറഞ്ഞ ലാബാനും അവന്റെ കൂട്ടുകെട്ടിനും എല്ലാം വലിയ അനുഗ്രഹമാകും. 30-ാം അധ്യായം അതിന്റെ ഏറ്റവും അവസാനത്തെ വാക്യത്തിൽ അവിടെ പറയുന്നു, അവൻ മഹാസമ്പന്നനായി, അവന് വളരെ ആടുകളും ദാസന്മാരും ഒട്ടകങ്ങളും കഴുതകളും ഉണ്ടാകുകയും ചെയ്തു. യാക്കോബ് എവിടെ പോയിരുന്നാലും അവൻ മക്കളെ ചതിച്ചാലും, അല്ല സഹോദരങ്ങളെ ചതിച്ചാലും, മാതാപിതാക്കളെ ചതിച്ചാലും, ഈ പറയുന്ന യാക്കോബിനോട് കൂടെ അദൃശ്യമായ ഒരു ദൈവാനുഗ്രഹം എന്നും ഉണ്ടായിരുന്നു. അവനെ തിരിച്ചു വിളിക്കുന്ന ഒരു ദൈവം അവനോട് കൂടെ ഉണ്ടായിരുന്നു. കാരണം യഹൂദ ജനത്തിന് യഹോവയായ ദൈവം കൊടുത്ത വലിയൊരു വാഗ്ദാനമാണ്, ഞാൻ നിന്റെ ദൈവവും നീ എന്റെ ജനവുമായി എന്നും വാഴും. നീ എവിടെ പോയാലും എന്റെ ഒരു അദൃശ്യ കരം നിന്നോടൊപ്പം എന്നും ഉണ്ടാകും എന്നുള്ള ഒരു പ്രത്യേക വാഗ്ദാനം ഈ ജനത്തോടുണ്ടായിരുന്നു. അതുകൊണ്ട് പാപത്തിന്റെ അടിമയിൽ ആയിപ്പോയിരിക്കുന്ന ഈ യാക്കോബ് തന്റെ കുറ്റബോധം മുഖാന്തരം ഓടുകയാണെങ്കിൽ പോലും അദൃശ്യമായ ദൈവാനുഗ്രഹം ഇവന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. അത് മറ്റുള്ളവർക്ക് വെളിപ്പെട്ടു, തനിക്ക് അത് വെളിപ്പെട്ടില്ല, അത് തനിക്ക് മനസ്സിലായില്ല. കാരണം താൻ അന്ധകാരത്തിൽ ഇരിക്കുകയാണ്. എന്നാൽ മറ്റുള്ളവർക്ക് വെളിപ്പെട്ടതുകൊണ്ട് ലാബാൻ ഇവിടെ പറയുന്നു, നീ എന്നോടൊപ്പം തന്നെ ആയിരിക്കണം. ആദ്യത്തെ 7 വർഷം മൂത്ത മകൾക്ക് വേണ്ടി, രണ്ടാമത്തെ 7 വർഷം ഇളയ മകൾക്ക് വേണ്ടി, അത് കഴിഞ്ഞ് എനിക്ക് എന്റെ നാട്ടിലേക്ക് തിരിച്ചു പോകണം എന്ന് പറഞ്ഞു കഴിയുമ്പോൾ അവൻ പിന്നെയും പറയുന്നു, നീ 7 വർഷം കൂടെ എന്നെ സേവിക്കണം, എന്നാൽ മാത്രമേ ഞാൻ നിന്നെ വിടത്തുള്ളൂ. 7 വർഷത്തിന് 1 വർഷം മുൻപ് 20 വർഷമായി കഴിഞ്ഞപ്പോൾ ഇവിടെ യാക്കോബ് എടുത്തു പറയുന്നു, ഈ 20 സംവത്സരം ഞാൻ നിന്റെ എടുക്കൽ പാർത്തു, ഇനി എനിക്ക് തിരിച്ചു പോകണം എന്ന് പറഞ്ഞു. ലാബാൻ സമ്മതിച്ചു, തന്റെ ആടുമാടുകളെയും ഭാര്യമാരെയും ഭർത്താക്കന്മാരെയും എല്ലാവരും എടുത്ത് യാക്കോബ് തിരിച്ച് യാത്ര തുടരുകയാണ്. 31-ാം അധ്യായം ഈ യാത്രയുടെ ഒരു വലിയ ദൃശ്യമാണ് നമ്മളെ കാണിക്കുന്നത്. അങ്ങനെ യാത്രയാകുന്ന യാക്കോബിനെ എതിരു വരുന്നത് ഒരു വലിയ പ്രജയാണ്. ആരാണെന്ന് ചോദിച്ചാൽ അവിടെ തന്റെ ജ്യേഷ്ഠ സഹോദരനായിരിക്കുന്ന ഏശാവാണ് യാക്കോബിന് എതിരായിട്ട് തിരിയുന്നത്. യാക്കോബ് ഭയപ്പെട്ടു, കാരണം താൻ ശപിച്ച സഹോദരനാണ് തനിക്ക് എതിരായിട്ട് വരുന്നത്. തന്നെ കൊല്ലും, തന്റെ സമ്പാദ്യങ്ങളെ നഷ്ടപ്പെട്ടു, തന്റെ കുഞ്ഞുങ്ങളെയും ഭാര്യമാരെയും എല്ലാം ഇല്ലാതെയാക്കും എന്നുള്ള ഒരു ഭയം യാക്കോബിന്റെ മനസ്സിലേക്ക് അറിയാതെ കടന്നു വന്നു. യാക്കോബ് ചെയ്യുന്നത് എന്ത്? യാക്കോബ് അവരെ എല്ലാവരെയും അക്കരെ കടത്തിയിട്ട് 32-ാം അധ്യായം 22-ാമത്തെ വാക്യത്തിൽ പറയുന്നു, രാത്രിയിൽ അവൻ എഴുന്നേറ്റു, തന്റെ 2 ഭാര്യമാരെയും 2 ദാസിമാരെയും 11 പുത്രന്മാരെയും കൂട്ടി യാക്കോബ് കടവ് കടന്നു. അങ്ങനെ അവൻ അവരെ കൂട്ടി ആറ്റിനക്കരെ കടത്തി. തനിക്കുള്ളതൊക്കെയും അക്കരെ കടത്തിയതിനു ശേഷം യാക്കോബ് തനിയെ ശേഷിച്ചു. തനിക്കുള്ളത് എല്ലാം അക്കരെ കടത്തിയതിന് ശേഷം യാക്കോബ് തനിയെ ശേഷിച്ചു. നമ്മുടെ ദൈനംദിന ജീവിതവും ഇതുപോലെ തന്നെയാണ്. നമുക്ക് പലരും നമുക്ക് കാണും, നമ്മുടെ മക്കൾ കാണും, നമ്മുടെ സമ്പാദ്യങ്ങൾ കാണും, നമ്മുടെ കൂട്ടുകെട്ടുകൾ കാണും, എല്ലാരും നമുക്ക് ചുറ്റും കാണും. എന്നാൽ പ്രയാസത്തിന്റെ ഒരു കാലം വരുമ്പോൾ ഇവരാരും നമ്മളോടൊപ്പം കാണത്തില്ല, നമ്മള് തനിയെ മാത്രമേ കാണത്തുള്ളൂ. 11 കളിക്കാര് നിറഞ്ഞിരിക്കുന്ന ഒരു ഫുട്ബോളിന്റെ കളിയിൽ എതിർ കളിയിലെ മിഡ്ഫീൽഡർ അല്ലെങ്കിൽ ഫോർവേഡ് കളിക്കുന്ന ആള് ഡിഫൻഡറിനെ കട്ട് ചെയ്ത് ഗോളിയുടെ അടുക്കിലേക്ക് വരുമ്പോൾ തന്നോടൊപ്പം ഉണ്ടായിരുന്ന 10 കളിക്കാരും ഇല്ലാതെ തനിച്ച് നിൽക്കുന്ന ഒരു ഗോൾ കീപ്പറെയാണ് നമ്മൾ ചിത്രീകരിക്കുന്നത്. അതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതവും. മറ്റുള്ളവരെ എല്ലാം മാറി നിർത്തി നമ്മുടെ ജീവിതത്തിലേക്ക് പ്രയാസം കടന്നു വരുമ്പോൾ നമ്മൾ എത്ര സമ്പന്നരായിരുന്നെന്ന് പറഞ്ഞാലും, എത്ര പണമുണ്ടെന്ന് നമുക്ക് പറഞ്ഞാലും, എത്ര സൗകര്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെന്ന് പറഞ്ഞാലും, പ്രയാസത്തെ നേരിടാൻ നമ്മൾ മാത്രമേ കാണത്തുള്ളൂ. അങ്ങനെ നമ്മൾ തനിച്ച് ആയിരിക്കുമ്പോൾ കുലുങ്ങി പോകാതിരിക്കുവാൻ തക്കവണ്ണം മാത്രം പ്രാർത്ഥിക്കുക. കാരണം ദൈവാനുഗ്രഹം ഉള്ള ഒരു വ്യക്തി, ദൈവസന്നിധിയിൽ സമർപ്പണത്തോടെ ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ ഇങ്ങനെ കുലുങ്ങിപ്പോകാതെ ഇടയാകാൻ സാധിക്കുകയുള്ളൂ. ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, ഇന്നത്തെ ആധുനിക കാലഘട്ടത്ത് ഒരു പ്രയാസം വന്നാൽ ഉടനെ ഒന്നിയില് വിഷം കഴിച്ച് നമ്മുടെ ചെറുപ്പക്കാര് മരിക്കും, അല്ലെങ്കിൽ ഒരു ട്രെയിനിന്റെ മുന്നിലേക്ക് ചാടി ജീവിതം ഒതുക്കും. എന്താണ് ഒരു തലമുറയുടെ മുന്നിലത്തെ ജീവിതം ഒന്ന് നോക്കുകയാണെങ്കിൽ, അമേരിക്ക എന്ന പാശ്ചാത്യ സംസ്കാരത്തിന്റെ ശ്രേഷ്ഠതയിൽ നിൽക്കുന്ന ഈ നാട്ടിലേക്ക് എന്നെ കേൾക്കുന്ന പലരും കടന്നു വന്നപ്പോൾ അവരുടെ ജീവിതത്തിൽ മനസ്സ് നിറഞ്ഞ ഒരു ആഗ്രഹവും കണ്ണിൽ സ്വപ്നവും ഹൃദയത്തിൽ ജീവിക്കണം ജയിക്കണം എന്നുള്ള ഒരു ആഗ്രഹമല്ലാതെ മറ്റൊന്നുമില്ല. തകിട് പെട്ടി ചിലപ്പം തലയിൽ വെച്ച് ചുമന്നുണ്ടായിരിക്കും. ഒരുപക്ഷെ ഇവിടെ ചിക്കാഗോയിലോ അല്ലെങ്കിൽ ന്യൂയോർക്കിലോ ഏതെങ്കിലും ഒക്കെ സ്ഥലങ്ങളിൽ നിങ്ങൾ വന്നിറങ്ങിയത്, ആരും നമുക്ക് പരിചയക്കാരില്ല, ഭാഷ നമുക്ക് സ്വന്തമല്ല, സംസ്കാരം നമുക്ക് അറിയാൻ മേലാത്തത് ഒന്ന്. ഇതിനെല്ലാം വിപരീതമായിട്ട് ഇവിടേക്ക് കടന്നു വന്ന് മനസ്സിൽ ജീവിക്കണം, എനിക്ക് ജയിക്കണം, ജയിക്കേ പറ്റൂ, വീട്ടിലുള്ള പ്രാരാബ്ദങ്ങളെ അതിജീവിക്കണം എന്നുള്ള ഒരു വലിയ രാഷ്ട്രീയം മനസ്സിൽ ഉണ്ടാകുമ്പോൾ അന്നുണ്ടായിരുന്നത് നമ്മുടെ കൂട്ടത്തിൽ നമ്മുടെ മാതാപിതാക്കളുടെയും നമ്മുടെ ഗുരുക്കന്മാരെ നമുക്ക് നൽകിയിട്ടുള്ള പ്രാർത്ഥനയുടെ വലിയ ശക്തി മാത്രമാണ്. എവിടെ പോയാലും പാവിരിക്കാൻ താല്പര്യമുള്ള ഒരു മലയാളി എവിടെ ചെന്നാലും അവൻ വിജയിക്കും എന്ന് പലപ്പോഴും എഴുത്തുകാര് ചിത്രീകരിച്ചിട്ടുണ്ട്. കാരണം ജീവിതത്തിൽ ഒന്നുമില്ലെങ്കിലും എന്നോടൊപ്പം ദൈവമുണ്ട് എന്നുള്ള പൂർണ്ണ വിശ്വാസം ഉണ്ടായിരുന്ന ഒരു വ്യക്തിക്കും ജീവിതത്തിൽ എത്ര ഭാരമാണെങ്കിലും ജീവിക്കണം എന്നുള്ള വലിയ ശക്തി അദൃശ്യമായിട്ട് തന്നെ അവന് കിട്ടും. കാരണം അവൻ ഒന്നിനെയും ആശ്രയിക്കുന്നില്ല, അവൻ ദൈവത്തെ മാത്രമാണ് ആശ്രയിക്കുന്നത്. എന്നാൽ ഇന്നത്തെ കാലത്ത് നമ്മുടെ കുഞ്ഞുങ്ങൾ ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്ന ഒരു സംസ്കാരത്തിലേക്കാണ് നമ്മൾ കാണുന്നത്. പള്ളിയിൽ ചെറുപ്പക്കാരുടെയും കുഞ്ഞുങ്ങളുടെയും എണ്ണം കുറഞ്ഞു വന്നിരിക്കുന്നു. അത് അമേരിക്ക എന്ന് മാത്രമല്ല, നാട്ടിലായാലും ഇന്ത്യയുടെ ഏത് ഭാഗത്തായാലും ഇന്ന് ചെറുപ്പക്കാരുടെ എണ്ണം പള്ളിയിലേക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് അവർക്ക് ദേവാലയത്തിലേക്ക് കടന്നു വരാൻ. കാരണം അവർക്ക് പല മറ്റു കാര്യങ്ങളും പല ബിസിനസ്സുകളും ഇതല്ലാതെ ഉണ്ട്. ദൈവം ഇറ്റ്സ് ജസ്റ്റ് വൺ അമംഗ് മെനി എന്ന് പലപ്പോഴും അവരും പറയാറുണ്ട്. അങ്ങനെ വന്നു കഴിയുമ്പോൾ ജീവിതത്തിൽ ആവശ്യമില്ലാത്ത കൂട്ടുകെട്ടിലേക്ക് നമ്മുടെ തലമുറ മാറിക്കൊണ്ടിരിക്കുകയാണ്. ആവശ്യമില്ലാത്ത സംസ്കാരങ്ങളിലേക്ക് നമ്മുടെ തലമുറ മാറിക്കൊണ്ടിരിക്കുകയാണ്. ആവശ്യമില്ലാത്ത ചിത്രീകരണത്തിലേക്ക് നമ്മുടെ തലമുറ മാറിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് അവസാനം ഒരു കയറിന്റെ തുമ്പ് അല്ലെങ്കിൽ ട്രെയിൻ പാളം എവിടെയൊക്കെയും അവിടെ പോയി അവരുടെ ജീവിതം അവസാനിപ്പിക്കുകയും ചെയ്യും. അങ്ങനെ ഒരു സംസ്കാരത്തിൽ വളർന്നു വരുന്ന നമ്മുടെ തലമുറയോട് മാതാപിതാക്കൾ കാട്ടിക്കൊടുക്കേണ്ട ഒരു വലിയ ഉദാഹരണമുണ്ട്. നിങ്ങളുടെ ജീവിതം തന്നെ, നിങ്ങൾ വന്നിട്ടുള്ള വഴികളെ നിങ്ങളെ കുഞ്ഞുങ്ങളുടെ മുൻപാകെ ഒന്ന് കാട്ടിക്കൊടുക്കുക. കാൺപൂരിൽ വളർന്നായിരിക്കുന്ന ഞാൻ വലിയ സമ്പന്നതയിലൊന്നും ആയിരുന്നെങ്കിൽ പോലും എന്നാലും കുഴപ്പമില്ലാതെ വളർന്നു. ഒരിക്കൽ 17 വയസ്സുകാരനായിരുന്ന ഞാൻ എന്റെ അമ്മയോട് ചോദിച്ചു, അമ്മേ ഇവിടെ വന്നല്ലോ, കാൺപൂരിലൊക്കെ ആയിട്ട് ഇത്രയും നാളുകളൊക്കെ ആയി, എന്ത് സമ്പാദിച്ചു? കൂട്ടത്തിലുള്ളവര് വീടുകൾ വെക്കുന്നു, കാറുകൾ മേടിക്കുന്നു, സമ്പന്നതയിൽ നിന്ന് സമ്പന്നതയിലേക്ക് വളരുന്നു, നമ്മൾ എന്ത് സമ്പാദിച്ചു എന്ന് അമ്മയോട് ഞാൻ ചോദിച്ചു. തകർന്ന അമ്മ കലങ്ങിയ കണ്ണുകളോടെ പെരക്കകത്തേക്ക് ഓടിപ്പോയിട്ട് ഒരു തകിട് പാത്രം എടുത്തോണ്ട് ഒരു തകിട് പെട്ടി എടുത്തോണ്ട് വന്നു. എന്നിട്ട് അതിന്റെ മണ്ടയ്ക്ക് എഴുതിയിട്ടുണ്ട് ഡു നോട്ട് ഓപ്പൺ എഴുതിയേക്കുന്ന ഈ തകിട് പെട്ടി അമ്മ വലിയ വേദനയോടെ തുറന്നു. എന്നിട്ട് എന്നോട് പറഞ്ഞു, ഇതായിരുന്നു എന്റെ ജീവിതം, ഇവിടെ നിന്നാണ് ഞാൻ എന്റെ ജീവിതം തുടങ്ങിയത്. നോക്കുമ്പോൾ അതിനകത്ത് ഒരു പമ്പിംഗ് സ്റ്റവ്, മണ്ണെണ്ണ ഒഴിച്ചിട്ട് പമ്പ് ചെയ്താൽ മാത്രം കത്തുന്ന ഒരു സ്റ്റവ്, അതിന്റെ കൂട്ടത്തിൽ ഒരു പ്ലേറ്റ്, ഒരു ഗ്ലാസ്, അമ്മായിയപ്പൻ കൊടുത്ത ഒരു പിച്ചാത്തി, ഇത് മാത്രമാണ് ഈ തകിട് പെട്ടിക്കകത്തുണ്ടായിരുന്ന അമ്മയുടെ സമ്പാദ്യം എന്ന് പറയുന്നത്. അമ്മ പറഞ്ഞത്, ഇവിടെ നിന്ന് ഞാൻ എന്റെ ജീവിതം തുടങ്ങി, ഇവിടെ നിന്ന് ഒന്നുമില്ലായ്മയിൽ ഞാൻ എന്റെ ജീവിതം തുടങ്ങി. ഇന്ന് കാണുന്നത്, നിന്നെ ഉൾപ്പെടെ ഈ കാണുന്നതെല്ലാം എനിക്ക് ഇവിടെ നിന്ന് ദൈവം തന്നതാണ് എന്നമ്മ പറയുമ്പോൾ 17 വയസ്സുകാരനായ എന്റെ മനസ്സ് പോലും ഒന്ന് നൊന്തു. അറിയാതെ ഞാനും ദൈവത്തെ സ്തുതിച്ചുപോയി. കാരണം ഒന്നുമില്ലായ്മയിൽ നിന്ന് സമ്പന്നതയിലേക്ക് വരുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ മറ്റുള്ളവന്റെ വേദന എന്തുവാണെന്ന് മനസ്സിലാക്കാനും അവന്റെ ജീവിതത്തിൽ ദൈവാനുഗ്രഹം എന്തുവാണെന്ന് മനസ്സിലാക്കാനും സാധിക്കുകയുള്ളൂ. പ്രിയ സഹോദരങ്ങളെ, യാക്കോബ് ഇവിടെ തനിച്ചാകുകയാണ്. തന്റെ സമ്പന്നത എല്ലാം അക്കരെ കടത്തിവിടുന്നു, തന്റെ ഭാര്യമാരെ കേട്ടിവിടുന്നു, തന്റെ മക്കളെ അകറ്റി നിർത്തുന്നു. എന്തിനെന്ന് ചോദിച്ചാൽ ഏറ്റവും തനിക്കെതിരായിട്ട് വരുന്നു, തന്നെ കൊല്ലും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഈ പറയുന്ന യാക്കോബ് തനിച്ച് ഇരിക്കുന്നു. കാരണം മരിക്കുകയാണെങ്കിൽ തനിച്ച് തന്റെ സഹോദരനോട് ചെയ്തു പോയ തെറ്റിന് പ്രതിപകരമായിട്ട് അദ്ദേഹം എന്നെ കൊല്ലുകയാണെങ്കിൽ പോലും വേറെ ആരെയും ഒന്നും ചെയ്യേണ്ട, എന്നെ മാത്രം നശിപ്പിച്ചോട്ടെ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് യാക്കോബ് തനിച്ച് ഇരിക്കുന്നു. ഒരു വലിയ തപസ്സാണ് ആ രാത്രിയിൽ അവിടെ നടക്കുന്നത്. യാക്കോബ് തനിച്ച് ഇരിക്കുന്നു. അങ്ങനെയായി കഴിഞ്ഞപ്പോൾ ദൈവദൂതൻ പിന്നെയും യാക്കോബിന്റെ അടുക്കിലേക്ക് വന്നു. ദൈവദൂതൻ യാക്കോബിന്റെ അടുക്കിലേക്ക് വന്നു. യാക്കോബ് അറിയുന്നില്ല, അവനോട് യുദ്ധം ചെയ്യുകയാണ്. യാക്കോബ് അറിയാതെ അവനോട് യുദ്ധം ചെയ്യുന്നു. യുദ്ധം മൂത്ത് പ്രഭാതമാകാറായപ്പോൾ ദൈവ പുരുഷൻ അവനോട് പറഞ്ഞു, സൂര്യൻ ഉദിക്കാറായി, നീ എന്നെ വിടണം, ഞാൻ തിരിച്ചു പോകേണ്ടതായിരിക്കുന്നു. യാക്കോബ് അവനോട് പറഞ്ഞു, എന്നെ അനുഗ്രഹിക്കുകയല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല. ഏറ്റവും അവസാനമായിട്ട് ഈ പറയുന്ന ദൈവ പുരുഷൻ യാക്കോബിനെ പിന്നെയും പരീക്ഷിക്കുവാൻ വേണ്ടി ചോദിക്കുന്ന ഒരു ചോദ്യം, ഉൽപ്പത്തി പുസ്തകം 33 അധ്യായം അതിന്റെ 27 വാക്യം, നിന്റെ പേര് എന്ത് എന്ന് അവൻ അവനോട് ചോദിക്കുന്നതിന്, നിന്റെ പേര് എന്തുവാണെന്ന് ഈ പറയുന്ന ദൈവപുരുഷൻ യാക്കോബിനോട് ചോദിച്ചു. യാക്കോബ് നിശബ്ദനായി. യാക്കോബ് നിശബ്ദനായി. തന്റെ ജീവിതത്തിലെ കഴിഞ്ഞ ഇത്രയും നാൾ ഒരു നിമിഷം കൊണ്ട് അവന്റെ മനസ്സിലേക്ക് കടന്നു പോകുന്നു. തന്റെ സഹോദരനെ ചതിച്ച യാക്കോബ്, തന്റെ പിതാവിനെ ചതിച്ച യാക്കോബ്, തന്റെ പേര് ആരുടെ മുൻപാകെ വെളിപ്പെടുത്താത്ത യാക്കോബ് മൊത്തം ഇവിടെ ദൈവപുരുഷന്റെ കണ്ണിലേക്ക് നോക്കിക്കൊണ്ട് നിശബ്ദനായി നിന്നു. എന്നിട്ട് യാക്കോബ് തന്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് നടത്തിയ കുമ്പസാരം ആയിട്ട് ഇവിടെ പറയുന്നു, ഞാൻ യാക്കോബ്, ഞാൻ യാക്കോബാകുന്നു. യാക്കോബിന്റെ കണ്ണിലേക്ക് ഈ ദൈവപുരുഷൻ നോക്കിയിട്ട് പറയുന്നു, ഇന്ന് മുതൽ നീ യാക്കോബല്ല, നീ ദൈവത്തിന്റെ തേജസ്സിനെ കണ്ടിരിക്കുന്നത് കൊണ്ട് ഇന്ന് മുതൽ നീ ഇസ്രായേലാകുന്നു. യാക്കോബ് എന്ന വാക്കിന്റെ അർത്ഥം ഉപായി എങ്കിൽ, ഇസ്രായേൽ എന്ന വാക്കിന്റെ അർത്ഥം ദ സോൾജർ ഓഫ് ഗോഡ്, ദൈവത്തിന്റെ സോൾജർ എന്ന് നമുക്ക് പറയാം, പടൻ എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം, യഹോവയായ ദൈവത്തിന്റെ പടൻ എന്ന് നമുക്ക് വേണമെങ്കിൽ അവിടെ പറയാം. അങ്ങനെ വെറും ഉപായും ചതിവും മറ്റുള്ളവർക്ക് നാശവും ചെയ്തുകൊണ്ടിരുന്ന ഈ യാക്കോബ് കുമ്പസരിച്ച് കഴിഞ്ഞപ്പോൾ തന്റെ ജീവിതത്തിൽ വന്നു പോയിട്ടുള്ള ഈ തെറ്റുകളെ ദൈവപുരുഷന്റെ മുൻപാകെ ഏറ്റ് പറഞ്ഞ് കഴിഞ്ഞപ്പോൾ യാക്കോബിന്റെ ജീവിതത്തിൽ ദൈവാനുഗ്രഹം ഉണ്ടായി. ദൈവാനുഗ്രഹം അവിടുന്ന് കവിഞ്ഞ് തിരിച്ചു വന്നു. ഗലുസഫെ അവന്റെ മുഖം തേജസ്സോടെ പ്രശോഭിച്ചു എന്നാണ് ഇവിടെ പറയുന്നത്. അങ്ങനെ വരുമ്പോഴാണ് ഏറ്റവും അവസാനം 32:31 വാക്യിൽ പറയുന്നത്, അവൻ പെനിയേൽ കടന്നു പോകുമ്പോൾ സൂര്യൻ ഉദിച്ചു. ആദ്യം അവന്റെ വീടും നാടും സഹോദരങ്ങളെയും ചാത്തക്കാരെയും പിതാവിനെയും എല്ലാം ചതിച്ചിട്ട് ഓടുന്ന യാക്കോബ് 28 നമ്മൾ കണ്ടു. അവിടെ അവന്റെ ജീവിതത്തിൽ സൂര്യൻ അസ്തമിച്ചു. അവന്റെ ജീവിതത്തിൽ സൂര്യൻ അസ്തമിച്ചു. എന്നാൽ തന്റെ ജീവിതത്തിൽ വന്നു പോയിട്ടുള്ള സകല തെറ്റുകളെയും സകല പ്രയാസങ്ങളെയും സകല കുറവുകളെയും ദൈവസന്നിധിയിൽ ഏറ്റു പറഞ്ഞു കഴിഞ്ഞപ്പോൾ യാക്കോബിന്റെ ജീവിതത്തിൽ സൂര്യൻ ഉദിച്ചു. അവന്റെ ജീവിതത്തിൽ സൂര്യൻ അവിടുന്ന് ഉദിക്കുകയും ചെയ്തു എന്നാണ് വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നത്. പരിശുദ്ധമായ ഈ നോമ്പിൽ കൂടെ നമ്മൾ അവസാനത്തെ 25 അവിടുന്ന് കടന്നു പോകുമ്പോൾ ജീവിതത്തിൽ വന്നു പോയിട്ടുള്ള സകല തെറ്റുകളെയും സകല കുറവുകളെയും ഓർത്ത് നമ്മൾ അനുദപിക്കുകയും അത് നമ്മൾ കുമ്പസാരിക്കുകയും ചെയ്യണം. കാരണം കുമ്പസാരം എന്ന് പറയുന്നത് ഒരു വലിയ മെഡിസിൻ ആണ്, ഒരു വലിയ മരുന്നാണ്, നമ്മുടെ ആത്മാവിന് നമ്മൾ കൊടുക്കുന്ന മരുന്നാണ്. കാരണം നമ്മുടെ പ്രവൃത്തി കാരണം, നമ്മൾ ചെയ്തിട്ടുള്ള തെറ്റുകൾ കാരണം നമ്മുടെ ആത്മാവിൽ നമ്മൾ കറ പിടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ കുമ്പസാരം എന്നുള്ള വലിയ മരുന്ന് കാരണം ഇതിനെ ഒന്ന് ശുദ്ധീകരിക്കുവാൻ തക്കവണ്ണം നമ്മളെ തന്നെ അവിടുന്ന് സഹായിക്കും. യാക്കോബിന്റെ ലേഖനം 5:16 ഇപ്രകാരം പറയുന്നു, എന്നാൽ നിങ്ങൾ നിങ്ങൾക്ക് രോഗശാന്തി വരേണ്ടതിന് തമ്മിൽ പാപങ്ങൾ ഏറ്റു പറഞ്ഞ് ഒരുവൻ മറ്റൊരുവന് വേണ്ടി പ്രാർത്ഥിപ്പിക്കും എന്നാണ് യാക്കോബിന്റെ ലേഖനം 5:16 പറയുന്നത്. നിങ്ങൾ രോഗശാന്തി പ്രാപിക്കുവാൻ തക്കവണ്ണം പരസ്പരം നിങ്ങളുടെ പാപങ്ങൾ ഏറ്റു പറഞ്ഞ് നിങ്ങൾ പ്രാർത്ഥിക്കണം. പരസ്പരം പാപങ്ങൾ ഏറ്റു പറയണം എന്ന് പറയുമ്പോൾ ആരോട് പറയണം എന്നുള്ള ഒരു ചോദ്യം നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരും. അതിന് ഉത്തരമായിട്ട് യാക്കോബിന്റെ ലേഖനം 5:13 പറയുന്നു, നിങ്ങളിൽ കഷ്ടത അനുഭവിക്കുന്നവർ പ്രാർത്ഥിക്കട്ടെ, സുഖം അനുഭവിക്കുന്നവർ പാട്ട് പാടട്ടെ, നിങ്ങളിൽ ധീരമായി കിടക്കുന്നവർ സഭയിലെ മൂപ്പന്മാരെ വരുത്തട്ടെ, അവർ കർത്താവിന്റെ നാമത്തിൽ അവനെ എണ്ണ പൂശി അവന് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. എന്നിട്ട് ഈ മൂപ്പന്മാര് നിങ്ങൾക്ക് വേണ്ടി അവിടെ എണ്ണ പൂശി പ്രാർത്ഥിക്കുമ്പോൾ താഴെ പറയുന്നു, നിങ്ങൾ പരസ്പരം നിങ്ങളുടെ പാപങ്ങളെ ഏറ്റു പറയുകയും. ആരോട് പറയണം? ഈ പറയുന്ന മൂപ്പന്മാരോട്, സഭയിലെ മൂപ്പന്മാരോട്, പിതാക്കന്മാരോട്, ഗുരുക്കന്മാരോട്, വൈദിക ശ്രേഷ്ഠരോട് പറയണം എന്നാണ് വിശുദ്ധ വേദഭാഗം നമ്മളെ അവിടുന്ന് പഠിപ്പിക്കുന്നത്. പലപ്പോഴും പലരും നമ്മളോട് വന്ന് ചോദിക്കാറുണ്ട്, എന്തുകൊണ്ട് നമ്മൾ നമ്മുടെ പാപങ്ങൾ നമ്മുടെ പുരോഹിതന്മാരുടെ മുൻപാകെ ഏറ്റു പറയണം എന്ന് പറയുമ്പോൾ അവരുടെ മുൻപാകെ നമുക്ക് ചിത്രീകരിക്കാമെന്ന ഒരു ശ്രേഷ്ഠമായ വേദഭാഗമാണ് യാക്കോബിന്റെ ലേഖനം 5:13 അതിന്റെ 13 മുതലുള്ള വാക്യങ്ങൾ. പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ ദൈവശാസ്ത്രവും നമ്മുടെ കൂദാശകളും ഒന്നും വേദപുസ്തകത്തിന് വിപരീതമല്ല. എല്ലാം വേദപുസ്തകത്തിൽ പറയുന്ന ഓരോ വാക്യവും വാക്കുകളും അനുസരണം മാത്രമാണ് നമ്മുടെ സഭയിലെ ഈ ഓരോ കൂദാശകളും ശ്രേഷ്ഠതകളും. അതുകൊണ്ട് കുമ്പസാരം എന്നുള്ള ശ്രേഷ്ഠമേറിയ ഈ കൂദാശ ദൈവാനുഗ്രഹം അദൃശ്യമായിട്ട് ആത്മാവിന്റെ നിറവിൽ കൃത്യനാമത്തിൽ നമ്മുടെ ജീവിതത്തിൽ അവിടുന്ന് പ്രവർത്തിപ്പിക്കുവാൻ തക്കവണ്ണം കൂദാശകളെ നമ്മൾ അവിടുന്ന് സ്വീകരിക്കുമ്പോൾ അതിൽ ഏറ്റവും ശ്രേഷ്ഠമേറിയ ഒരു കൂദാശയാണ് കുമ്പസാരം എന്ന് പറയുന്നത്. യാക്കോബ് കുമ്പസാരിച്ചു, യാക്കോബ് ഇസ്രായേലായി മാറി. ചതികനായിരുന്ന യാക്കോബ് ഈ പറയുന്ന ദൈവസന്നിധിയിലേക്ക് തന്റെ പേര് തപസ് ആക്കി അവൻ കുമ്പസരിച്ച് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവൻ ഇസ്രായേലായി മാറി. അന്ധകാരത്തിലിരുന്ന യാക്കോബ് അവൻ പ്രകാശിതനായി. അവന്റെ മുഖം കണ്ടവർ പ്രകാശത്തിലേക്ക് വന്നു എന്ന് സങ്കീർത്തനക്കാരൻ പറഞ്ഞതുപോലെ ദൈവത്തിന്റെ മുഖം കാണുവാൻ തക്കവണ്ണം ഈ നോമ്പും ഈ പ്രാർത്ഥനാ കൂട്ടായ്മയും ഈ ധ്യാന പ്രസംഗങ്ങളും പ്രാർത്ഥനകളും നമുക്ക് അവിടുന്ന് ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ചുരുക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.
പുസ്തകം 32-ാം അധ്യായത്തിന്റെ 31-ാം വാക്യത്തെ ആസ്പദമാക്കിക്കൊണ്ട് പ്രിയപ്പെട്ട അനീഷൻ നടത്തിയ പ്രസംഗം തീർച്ചയായിട്ടും വളരെ അനുഗ്രഹപ്രദമായിരുന്നു എന്നുള്ളത് കേട്ട എല്ലാവർക്കും അത് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അന്ധകാരത്തിൽ നിന്നും പ്രകാശത്തിലേക്ക് എത്തിച്ചേർന്ന യാക്കോബിന്റെ ഒരു ആത്മീക വളർച്ചയെ പറ്റി അല്ലെങ്കിൽ ആധ്യാത്മികതയുടെ രൂപം മാറിയ ആ ഒരു വലിയ അടിസ്ഥാനത്തെ ചിന്തിച്ചുകൊണ്ടാണ് പ്രിയപ്പെട്ട അച്ഛൻ വളരെ ശ്രേഷ്ഠമായ ധ്യാനം നമുക്ക് നയിച്ചത്. പല പ്രാവശ്യം ഈ ഒരു ഭാഗം പലരും നമ്മൾ കേൾക്കുകയും ധ്യാനിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിലും ഇതിനൊരു പുതിയ ഭാവം ഉൾക്കൊള്ളുന്നതായിട്ട് നമുക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. സൂര്യൻ ഉദിച്ച യാക്കോബിന്റെ ജീവിതം ഒരു ആഴമായ ജീവിതത്തിൽ പലതരത്തിലുള്ള ഇടപഴകിൽ കൂടിയൊക്കെ യാത്ര ചെയ്തിട്ടുണ്ടെങ്കിലും അവിടെയെങ്കിലും പേരിന് മാറ്റം വരാത്ത ജീവിതത്തിന് ഒരു രൂപാന്തരം വരാത്ത യാക്കോബിന്റെ ജീവിതത്തിൽ ഒരു സമഗ്രമായ വ്യതിയാനം സംഭവിക്കുന്നത് ഈ ദൈവത്തിന്റെ ദൈവദൂതനുമായുള്ള സ്പർശനത്തിൽ മാത്രമാണ്. മറ്റ് ആരുമായിട്ടും താൻ നടത്തിയ ബന്ധങ്ങളൊന്നും നമ്മുടെ തന്റെ ജീവിതത്തിന് മാറ്റം വരുത്തിയില്ല. സഹോദരനുമായിട്ടോ അമ്മയായിട്ടോ അപ്പനായിട്ടോ അമ്മാവനായിട്ടോ ഭാര്യമാരായിട്ടോ മക്കളായിട്ടോ അല്ലെങ്കിൽ സമ്പത്തുമായിട്ടോ പരിചാരകരുമായിട്ടോ ഇവരുടെയൊന്നും ബന്ധങ്ങളൊന്നും യാക്കോബിന്റെ ജീവിതത്തിൽ രൂപാന്തരം ഉണ്ടാക്കിയിട്ടില്ല. യാക്കോബിന്റെ ജീവിതത്തിൽ ഉണ്ടാക്കിയ രൂപാന്തരം ജീവിതത്തിലുമായിട്ടുള്ള സ്പർശനത്തിലാണ്. ഒരുപക്ഷെ അച്ഛൻ നമ്മളെ ഓർപ്പിച്ചതും ആ ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. ഈ ലോകത്തിലെ ഒരു ബന്ധങ്ങളിലും നമുക്ക് ഭാവമാറ്റം ഉണ്ടാവത്തില്ല. നമ്മുടെ ജീവിതത്തിൽ മാറ്റമുണ്ടാകാനുള്ള ഏക ബന്ധം അത് ദൈവത്തോടുള്ള ബന്ധത്തിലാണ്. ആ ബന്ധത്തിലുണ്ടാകുന്ന മാറ്റമാണ് സഹജീവികളോടുള്ള നന്മ ബന്ധത്തിലും ഒരു നല്ല സ്പർശനമുണ്ടാകുവാൻ തക്കവണ്ണം നമുക്ക് ഇടയാക്കി തീർക്കുന്നത്. തീർച്ചയായിട്ടും ഈ പരിശുദ്ധമായ നോമ്പിന്റെ ഈ പ്രയാണത്തിൽ ഒരു ആന്തരിക രൂപാന്തരം അന്തരാത്മാവിൽ ഉണ്ടാക്കിയെടുക്കുവാൻ തക്കവണ്ണം രൂപപ്പെടുത്തിയെടുക്കുവാൻ തക്കവണ്ണം ഈ ചിന്ത ഉപകരിക്കും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. വളരെ നല്ല അനുഗ്രഹീതമായ ഒരു ധ്യാനം നയിച്ച പ്രിയപ്പെട്ട അന്വേഷിച്ചതിനുള്ള നന്ദി ഒരിക്കൽ കൂടി ഈ പ്രാർത്ഥനാ കൂട്ടായ്മയ്ക്ക് വേണ്ടി അറിയിക്കുന്നു. തുടർന്നും അച്ഛനെ പോകുന്ന അവസരം വരെയും ഈ വല്ലപ്പോഴുമൊക്കെ ഈ ഒരു ശുശ്രൂഷയിൽ അച്ഛന്റെ വിലയേറിയ വാക്കുകളും സാന്നിധ്യം ഉണ്ടാകണം എന്ന് വളരെ സ്നേഹ ആദരവോടുകൂടി ഓർപ്പിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി ഹൃദയപൂർവ്വം ഇതിനുള്ള നന്ദി സ്നേഹം അറിയിക്കുന്നു. സുവിശേഷ ഗീതങ്ങളിലെ മറപ്രേമിന്റെ ധ്യാന ഗീതം ദൈവസന്നിധിയിൽ നമുക്ക് സമർപ്പിക്കാം. അതിന്റെ 10-ാമത്തെ സ്റ്റാൻസ് മുതൽ നമുക്ക് പാടാം. കർത്താവേ ദൈവാഗ്രഹവും മതിയില്ലായ്മയും എന്ന് ആരംഭിക്കുന്ന അവിടെ മുതലുള്ള പാട്ട് നമുക്ക് ദൈവസന്നിധി സമർപ്പിക്കാം. കർത്താവേ ദൈവാഗ്രഹവും മതിയില്ലായ്മയുമാറ്റു സദാ അക്രമമൊക്കെ വെറുക്കുന്ന ബ്രഹ്മല ചിത്തം നൽകണമേ കർത്താവേ ഉന്നത ഭാവം തന്നെ താനെ നടിക്കാത്ത ശേഷമാകുന്ന ബ്രഹ്മല ചിത്തം നൽകണമേ
ഉന്നത സിംഹാസനമല്ല നിസ്താരമതന്നോർക്കുന്ന അധികാരഭവമില്ലാത്ത നിർമ്മല ചിത്തം നൽകണമേ കർത്താവേ ദുർമൽസരവിങ് ീടാത്തതുമെപ്പോഴും തിന്മയിൽ സംഘകലർന്നതുമാർമ്മല ചിത്രം നൽകണമേ അന്യായത്തിൽ നിന്നേ കൈകൾ വിരമിച്ചിടത്തെ സൽക്കർമ്മങ്ങൾ കായവകൾ നീട്ടപ്പെടുവാറാകട്ടെ എൻ കാലുകൾ ദുർമാർഗത്തിൽ വയ്ക്കുന്നതിനിടയാകരുതേ സന്മാർഗത്തിൽ കൂടി സദാ ഞാനടിയൂന്നി നടക്കണമേ അനുതാപത്തോടു കൂടി മഹാ മുറവിളി തേടുവീപ്പുകളാലേ പുല്ലിനു തുല്യം വാടുന്ന നിർമ്മല ചിത്തം നൽകണമേ
മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കുള്ള പേരുകൾ ഈ സമയത്ത് വായിക്കുന്നു. ജോൺ, ഇഗ്നേഷ്യസ്, ഓമന തോമസ്, സുമ സണ്ണി, ആലീസ്, എലിസബത്ത്, രാജു, മോളി, രൂബേൻ, ദാനിയൽ, ജെറി, ഷീല ജോസഫ്, കെ ടി മത്തായി, വർഗീസ് ജോർജ്, മിനി, ആക്സിഡന്റായിട്ട് ഐ സി കഴിയുന്ന മാത്യു എബ്രഹാം, ഇവരുടെയൊക്കെ സൗഖ്യത്തിനായിട്ട് ദൈവസന്നിധിയിൽ നമുക്ക് ഓർക്കാം. മറ്റാരെങ്കിലുമൊക്കെ നമ്മുടെ ഓർമ്മയിലുണ്ടെങ്കിൽ അവരെയൊക്കെ ദൈവസന്നിധിയിൽ ഈ സമയത്ത് പ്രത്യേകമായിട്ട് ഓർത്ത് പ്രാർത്ഥിക്കാം. വാറയ്ക്കുമോ, ഞങ്ങളെ സ്നേഹിക്കുന്ന കരുണയുള്ള സ്വർഗീയ ദൈവമേ, ഈ പ്രഭാതത്തിൽ വീണ്ടും അങ്ങയുടെ തൃപ്പാദത്തെങ്കിൽ ഏറ്റവും വിനയത്തോടു കൂടി അടുത്തു വരുന്നു. ദൈവമേ, അവിടുന്ന് ഞങ്ങളെ ശ്രദ്ധിക്കണമേ, അവിടുന്ന് ഞങ്ങളെ നോക്കണമേ, അവിടുന്ന് ഞങ്ങളെ അറിയണമേ. ഈ നിമിഷം വരെയും ആ ഒരു നോട്ടവും ആ ഒരു സ്നേഹവും ആ ഒരു കരുണയുമായിരുന്നു ഞങ്ങൾ നടക്കുവാനും ഈ ലോകത്തിൽ സന്തോഷത്തോടെ ജീവിക്കാനും ഞങ്ങൾക്ക് പ്രേരിതമായത്. ഈ ഭൂമിയിൽ ധനമുണ്ടെങ്കിലും സുഹൃത്ബന്ധങ്ങളുണ്ടെങ്കിലും സ്ഥാനമാനങ്ങളുണ്ടെങ്കിലും ഇതൊന്നും ഞങ്ങളെ സന്തോഷിപ്പിക്കുന്നില്ല. ഞങ്ങളെ സന്തോഷിപ്പിക്കുന്ന, അങ്ങ് ധൈര്യം പകരുന്ന ഏക സാധ്യത അങ്ങോട്ടുള്ള ബന്ധത്വവും അങ്ങോട്ടുള്ള ബന്ധത്തിൽ ജീവിക്കുന്ന ജീവിതം മാത്രമേ ഉള്ളൂ. ആ ഒരു യാഥാർത്ഥ്യം മനസ്സിലാക്കി അങ്ങയിൽ വസിക്കാൻ തക്കവണ്ണം ഞങ്ങളുടെ ഹൃദയങ്ങളെ ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഓരോ കൂട്ടായ്മകളും ഞങ്ങളുടെ ഓരോ പ്രാർത്ഥനകളും കേൾക്കുന്ന ഓരോ വാക്കുകളും ഞങ്ങളുടെയൊക്കെ ജീവിതത്തിന് അല്പം കൂടെയൊക്കെ ഉൾക്കാഴ്ച ലഭിക്കത്തക്കവണ്ണം ആയി തീരുവാൻ സംഗതിയാക്കണമേ. ഓരോ വാക്കുകളും അങ്ങയുടെ മാർവിലോട് ചേർന്ന് അടുപ്പിക്കുന്നതാകുവാൻ തക്കവണ്ണം ഞങ്ങളുടെ കാതുകളെയും ഞങ്ങളുടെ മനസ്സുകളെയും അവിടുന്ന് ശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരെ എൻ്റെ അടുക്കല വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാമെന്ന് ഞങ്ങൾ കേൾക്കുന്ന ഈ വാക്ക് അതിൻ്റെ യാഥാർത്ഥ്യം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ അങ്ങയോട് ചേർന്ന് ജീവിപ്പാൻ ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ. ഞങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ അവിടുന്ന് വസിക്കണമേ. ഞങ്ങളുടെ ഭവനങ്ങളിലൊക്കെ അവിടുന്ന് പാർക്കണമേ. ലോകത്തിൻ്റെതായ കഷ്ടതകളും രോഗങ്ങളും പ്രതിബന്ധങ്ങളും ചുവടുകളെ മുന്നോട്ട് വയ്ക്കുവാൻ തക്കവണ്ണം കഴിയാതെ പോകുമ്പോൾ, ഞങ്ങളുടെ നയനങ്ങളെ ഉയരങ്ങളിലേക്ക് പതിക്കുമ്പോൾ എൻ്റെ അടുക്കൽ വരുവിൻ എന്നുള്ള ശബ്ദം ധൈര്യത്തോടുകൂടി ലോകത്തിൽ ചുവടുകളെ വയ്ക്കുവാൻ തക്കവണ്ണം പ്രേരിതമാകുവാൻ ഞങ്ങളെ സഹായിക്കണമേ. മാൻ നീർത്തോടുകളിലേക്ക് വരുവാൻ കാംക്ഷിക്കുന്നത് പോലെ എൻ്റെ ആത്മാവ് നിന്റെ അടുക്കിലേക്ക് വരുവാൻ കാംക്ഷിക്കുന്നു എന്ന് സങ്കീർത്തനക്കാരൻ പറയുന്നത് പോലെ ഓരോ നിമിഷവും അങ്ങയെ അന്വേഷിപ്പാൻ തക്കവണ്ണം ഞങ്ങളുടെ ഹൃദയങ്ങൾക്ക് ഒരു ഒരുക്കവും ഒരു വിശുദ്ധിയും നൽകണമേ. പ്രത്യേകിച്ച് ഞങ്ങൾ അനേക രോഗികളെ തിരുമ്പ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ പേര് പറഞ്ഞതും ഹൃദയത്തിൽ പേര് ഓർക്കുന്നതുമായിട്ടുള്ള അനേകരുണ്ട്. തമ്പുരാനെ, ഞങ്ങൾ അവരെ സ്നേഹിക്കുന്നതിനേക്കാളൊക്കെ അപ്പുറം അങ്ങ് അവിടെ അവരെ സ്നേഹിക്കുന്നു. ആ സ്നേഹം തിരിച്ചറിയാൻ തക്കവണ്ണം ഈ രോഗികളായിട്ടുള്ള ആളുകളുടെയൊക്കെ മനസ്സിൽ അങ്ങ് ഉണരണമേ, അങ്ങയുടെ നാമം ഉണർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. രോഗത്തിന്റെ തീവ്രതയിലും വേദനയുടെ മധ്യത്തിലും ആ വേദനയും രോഗത്തിന്റെ ഭീകരതയും മറക്കത്തക്കവണ്ണം അങ്ങയുടെ സ്പർശനവും സാന്നിധ്യവും എനിക്ക് അനുഭവിച്ചറിയാൻ തക്കവണ്ണം അവരെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. രോഗമോ ജീവിതമോ ഒന്നുമല്ല, എന്റെ ദൈവത്തിന്റെ കൃപയാണ് ഏറ്റവും വലുത് എന്ന് ചിന്തിക്കത്തക്കവണ്ണം അവരുടെ മനസ്സുകളെ ശക്തിപ്പെടുത്തണമേ. കണ്ണുനീരോടെ സമീപിക്കുമ്പോൾ ധൈര്യം നൽകുന്ന ഒരു പിതാവ് സ്വർഗത്തിലുണ്ടെന്നുള്ള ആഴമായ വിശ്വാസവും ശക്തിയും ബോധ്യവും എന്റെ മക്കൾക്കൊക്കെ അവിടെ പ്രദാനം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, അവന് സംരക്ഷിക്കണമേ. അവിടുത്തെ കരം അവരോട് കൂടെ ഉണ്ടാകണം. പലതരത്തിലുള്ള മാനസിക വ്യഥ അനുഭവിച്ച് മുന്നോട്ട് പോകുന്ന മക്കളെയൊക്കെ തിരൂപ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. അവർക്കൊക്കെ ഒരു പ്രതീക്ഷയും പ്രത്യാശയും ധൈര്യവും അവിടുന്ന് പ്രദാനം ചെയ്യണമേ. ലോകം നൽകുന്ന ധൈര്യമല്ല, ദൈവം നൽകുന്ന അനശ്വരമായ സമാധാനം കൊണ്ട് അവരെയൊക്കെ നടക്കണമേ. പ്രത്യേകിച്ച് ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഓരോ കുഞ്ഞുങ്ങളെയും അവിടുന്ന് ശ്രദ്ധിക്കുകയും വാഴ്ത്തുകയും ചെയ്യണമേ. പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് ബുദ്ധിയും കഴിവും ശക്തിയും നൽകണമേ. ലോകത്തിന്റെ അറിവിനേക്കാൾ അപ്പുറം ഉയരങ്ങളിൽ അറിവ് കണ്ടെത്തുവാനുള്ള വിഗ്രഹത അവർക്ക് പ്രദാനം ചെയ്യണമേ. യുവാക്കന്മാരെ, യുവതികളെയും, ചെറുപ്പക്കാരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് വഴിതെറ്റിപ്പോയ ഓരോ മക്കളെയും കണ്ണുനീരോടെ അങ്ങയുടെ മുമ്പാകാൻ സമർപ്പിക്കുന്നു. ഓരോ മക്കളും അങ്ങയുടെ പാതയിൽ വളരുവാൻ തക്കവണ്ണം സഹായിക്കണമേ. കുടുംബജീവിതം നയിക്കുന്ന മാതാപിതാക്കളെ, സഹോദരങ്ങളിലുമൊക്കെ കുടുംബബോധത്തിന്റെ ആഴവും സ്നേഹവും മനസ്സിലാക്കി ജീവിപ്പാൻ തക്കവണ്ണം അവരെ സഹായിക്കണമേ. പാർവതിക്കുന്ന മാതാപിതാക്കളെ ഓർക്കുന്നു. ഇവിടെ നാട്ടിൽ വേണ്ട കഴിയുന്ന എല്ലാ മാതാപിതാക്കളെയും അവിടുന്ന് അനുഗ്രഹിക്കണം. ഒരിക്കൽ കൂടി രോഗത്തിലും പ്രയാസത്തിലും കഴിയുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. വിവാഹത്തിന് വേണ്ടി ഒരുങ്ങുന്ന മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ജോലിയില്ലാതെ പ്രയാസപ്പെടുന്ന മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവർക്കൊക്കെ നല്ല പുതിയ പാതകളെ അവിടെ തുറന്നു കൊടുക്കണമേ. സഭയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. സഭയെ നയിക്കുന്ന ബാബാ തിരുമേനി ഓർക്കുന്നു. എല്ലാ തിരുമേനിമാരെ ഓർക്കുന്നു. ഈ ഭദ്രാസനത്തെയും നയിക്കുന്ന മെത്രാപ്പോലത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് നയിക്കുകയും നടത്തുകയും ചെയ്യണമേ. ഈ രാജ്യത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. മാതൃരാജ്യത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവരുടെയൊക്കെയുള്ള ഭരണകർത്താക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവഭയമുള്ള മക്കളായിട്ട് ഓരോരുത്തരുമായി തീരുവാൻ തക്കവണ്ണം സംഗതിയാകണമേ. ഭൂമി മുഴുവൻ ദൈവത്തെ അറിയുന്ന സമൂഹമായിട്ട് അവിടുന്ന് രൂപാന്തരപ്പെടുത്തണമേ. തീവ്രവാദം മൂലം, പ്രകൃതിക്ഷോഭം മൂലം കഷ്ടപ്പെടുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. സഭയുടെ എല്ലാ ആത്മീയ സംഘടനകളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. മിഷൻ പ്രവർത്തനങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഈ പ്രാർത്ഥനാ കൂട്ടായ്മ ഓർക്കുന്നു. അവിടുന്ന് വാഴ്ച അനുഗ്രഹിക്കണമേ. ഈ പ്രാർത്ഥനാ കൂട്ടായ്മയിൽ സംബന്ധിക്കുന്നവരെയും ഇതിനുവേണ്ടി അല്പമായ അധികമായി സഹായിക്കുകയും സഹകരിക്കുകയും ചെയ്യുന്ന എല്ലാവരെയും അങ്ങ് ശ്രദ്ധിക്കുകയും ഈ ശുശ്രൂഷ ഒരു അനുഗ്രഹമായി തീരുവാൻ തക്കവണ്ണം സംഗതിയാവുകയും ചെയ്യണമേ. ദൈവം, എവിടെയെങ്കിലും അറിവില്ലായ്മകളോ പിഴവുകളോ കുറ്റങ്ങളോ ഉണ്ടെങ്കിൽ ക്ഷമിക്കണമേ. ഞങ്ങളൊക്കെ ഇവിടുന്ന് ശുദ്ധീകരിക്കണമേ. ഞങ്ങളുടെ ഓരോ കൂട്ടായ്മയും, ഞങ്ങളുടെ വ്യക്തി ജീവിതത്തിന്, കുടുംബ ജീവിതത്തിന്, സഭാ ജീവിതത്തിന് ഒരു സമഗ്രമായ വ്യതിയാനവും പരിവർത്തനവും രൂപാന്തരവും ഉണ്ടാകുവാൻ തക്കവണ്ണം അവിടുന്ന് ഞങ്ങളെ തോടണമേ. അവിടുത്തെ മക്കളായിട്ട് അവിടുത്തെ ഇഷ്ടമനുസരിച്ച് ജീവിപ്പാൻ തക്കവണ്ണം ഞങ്ങളെയൊക്കെ സഹായിക്കണമേ. പ്രത്യേകിച്ച് അനുഗ്രഹീതമായ ഒരു വചനം പകർന്നു തന്ന പ്രിയപ്പെട്ട അച്ഛനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കുടുംബത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അച്ഛൻ്റെ എല്ലാ ശുശ്രൂഷകളെയും അവിടുന്ന് ധന്യമാക്കി തീർക്കണമേ. ഒരിക്കൽ കൂടി ഞങ്ങളെല്ലാവരെയും ഏറ്റവും വിനയത്തോടുകൂടി അങ്ങയുടെ മുമ്പാകെ സമർപ്പിക്കുന്നു. ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിച്ച രോഗികളെയും ഒരിക്കൽ കൂടി അങ്ങയുടെ മുമ്പാകെ സമർപ്പിക്കുന്നു. തുറന്നുള്ള ഞങ്ങളുടെ ദിനങ്ങളൊക്കെ, പ്രത്യേകിച്ച് നോമ്പിന്റെ ദിനങ്ങളൊക്കെ അങ്ങ് ഏത് രീതിയിൽ ഞങ്ങൾ ജീവിക്കണം എന്ന് ആഗ്രഹിക്കുന്നുവോ അതിന് തക്കവണ്ണം ഞങ്ങളെ തന്നെ പരിവപ്പെടുത്തുവാൻ തക്കവണ്ണം ആ പരിശുദ്ധാത്മാവ് ഞങ്ങളെ സ്പർശിക്കണമേ. ഏറ്റവും അനുഗ്രഹമായി അങ്ങയുടെ ഉയർപ്പിൽ ഞങ്ങൾ സന്തോഷിപ്പാനും അതിനോട് പങ്കാളികളാകുവാനും ഞങ്ങളെ ഇടയാക്കി തീർക്കണമേ. പ്രത്യേകിച്ച് അടുത്ത ദിവസം നടക്കാൻ പോകുന്ന വചനിപ്പ് പെരുന്നാളൊക്കെ ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ, മാതാവിന്റെ ഉദരത്തിൽ വസിച്ചതുപോലെ ഞങ്ങളുടെ ഉള്ളിന്റെ ഉള്ളിൽ എന്നും എന്നും വസിക്കത്തക്കവണ്ണം ഞങ്ങളെ ഏറ്റവും ലളിതമുള്ളവരും നന്മയുള്ളവരാക്കി തീർക്കണമേ. ഞങ്ങൾ നിന്നെ, നിന്റെ പിതാവിനെ, നിന്റെ പരിശുദ്ധാത്മാവിനെ എന്ന്
പാർക്കുമോ. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനായ പുത്രന്റെ കൃപയും പരിശുദ്ധ രൂഹായുടെ സംബന്ധവും സഹവാസവും. കർത്താവേ, ഞങ്ങൾ കേട്ട വചനത്തിന്റെ മേൽ, അതുമായിട്ട് ബന്ധപ്പെടുത്തി ഞങ്ങളുടെ ജീവിതത്തിന്റെ മേൽ, ഞങ്ങൾ അപേക്ഷകൾ സമർപ്പിച്ച എല്ലാ വിഷയങ്ങളുടെയും മേൽ, തുടർന്നും ഞങ്ങളുടെ ജീവിതത്തിന്റെ മേൽ ഇന്നും എന്നേക്കും ഉണ്ടായിരിക്കണമേ.
ആമേൻ. അന്യവാർന്ന സുസൂക്ഷിച്ച് എല്ലാവരുള്ള നന്ദി പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. പ്രത്യേകിച്ച് വളരെ അനുഗ്രഹീതമായ ഒരു ചിന്ത പകർന്നു തന്ന പ്രിയപ്പെട്ട അനീഷത്തിനോടുള്ള നന്ദി ഒരിക്കൽ കൂടി പ്രാർത്ഥന കൂട്ടായ്മയുടെ പേരിൽ അറിയിക്കുന്നു. അരമനയിൽ ആയിരിക്കുന്ന പ്രിയപ്പെട്ട ഐസക് അച്ഛന് ബിജുയച്ഛനോ എല്ലാ വൈദികരോടും നന്ദി അറിയിക്കുന്നു. വിവിധ സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് ശ്രദ്ധിക്കുന്ന എല്ലാ ആരാധീരാ വൈദികരെയും വീണ്ടും ദൈവാരങ്ങളിൽ സമർപ്പിക്കുകയും നന്ദി അറിയിക്കുകയും ചെയ്യുന്നു. ശുശ്രൂഷ സംബന്ധിച്ച എല്ലാ മക്കളെയും പ്രത്യേകമായിട്ട് വീണ്ടും ഓർക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. അവരുടെ കൃപയിൽ എല്ലാവരെയും നയിക്കുകയും നടത്തുകയും ചെയ്യട്ടെ. ഒരിക്കൽ കൂടി സ്നേഹം നന്ദി അറിയിക്കുന്നു. ഇതിലെ സെക്രട്ടറി ആയിരിക്കുന്ന പ്രിയപ്പെട്ട രാജൻ, അതുപോലെ തന്നെ ഇതിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് ചുമതലയുള്ള പ്രിയപ്പെട്ട മനോജ്, ബൈബിൾ വായിച്ച പ്രിയപ്പെട്ട മോഹൻലങ്കൾ, ഇവരെയൊക്കെ വീണ്ടും ഓർക്കുന്നു, നന്ദി അറിയിക്കുന്നു. എല്ലാവർക്കും അനുഗ്രഹീതമായ ഒരു വചനപ്പ് പെരുന്നാൾ ആശംസിക്കുന്നു. ഇവരെ ദൈവം തമ്മിൽ അനുവാഴ്ത്തി അനുഗ്രഹിക്കട്ടെ. ആമേൻ.